ചുരുക്കമായി ലിയോ, ഇരുളും അന്ധതമസമുള്ള നേരത്ത് ദേശത്ത് അർദ്ധരാത്രി പോലെ സൂര്യരുടെ ക്രമമില്ലാതെ അസ്വസ്ഥതയും വെളിച്ചം അർദ്ധരാത്രി പോലെയും ഉള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാതെ വണ്ണം പോകുന്നതിന് മുമ്പേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി എന്നെ വിട്ടുമാറാക്കണമേ. അതിന് നയമത്യനായ ജോസഫ് ഉത്തരം പറഞ്ഞാൽ വാഗ്ബാല്യത്തിന് ഉത്തരം പറയണമോ? വിടുവായൻ നീതിമാനായിരിക്കുമോ? നിന്റെ വായ്പട കേട്ടിട്ട് പുരുഷൻ മാർമിണ്ടാതിരിക്കുമോ? നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിക്കാൻ ആരുമില്ലയോ? എന്റെ ഉപദേശം നിർമ്മലം നിന്നും തൃക്കം എണിയാൻ വിളിക്കുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ. അയ്യോ ദൈവം അവിടെ ചെയ്യുന്നു, നിന്റെ നേരെ അകലം തുറക്കുകയും ജ്ഞാനവർമ്മങ്ങൾ വിവിധ പ്രാബല്യമുള്ളവ എന്ന് നിന്നെ ഗ്രഹിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ അപ്പോൾ നിന്റെ അതിർത്തിയും ഓരോന്നും ദൈവം ക്ഷണിച്ചിരിക്കുന്നുവെന്ന് നീ അറിയുമായിരുന്നു. ദൈവത്തിന്റെ അകാലത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സംഭവത്തെ നിനക്ക് മനസ്സിലാകുമോ? ഞാൻ അത് ആകാശത്തോളം ഉയരമുള്ളത് എന്ന് നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം? അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയുമുള്ളത്. അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അവനെ നടുക്കുന്നത് ആരും? അവൻ നിസാരന്മാരെ അറിയുന്നുവല്ലോ. ദൃഷ്ടി വയ്ക്കാതെ തന്നെ അവൾ ദ്രോഹം കാണുന്നു, അവൻ ദ്രോഹം കാണുന്നു. പൊണ്ണനായവനും ബുദ്ധി പ്രാപിക്കും, കാട്ടുകളുടെ കുട്ടി മനുഷ്യനായി ജനിക്കും. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവജ്ഞയിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. അപ്പോൾ നീ നിന്ന് കളങ്കം കൂടാതെ മുഖം ഉയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയുമില്ല. അതേ നീ കഷ്ടം മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും. ഇരൾ പ്രമാദം പോലെയും പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയമായിരിക്കും. നീ ചുറ്റും നോക്കി സ്വൈരമായി യോസിക്കും. നീ കിടക്കുമാരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിന്റെ മമത അന്വേഷിക്കും, എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണമങ്ങിപ്പോകും. ശരണമോർക്ക് വിട്ടുപോയിപ്പോയിരിക്കും. പ്രാണനെ വിടുന്നതൊക്കെ അവർക്ക് പ്രത്യാശ. അതിനെ ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഓഹോ നിങ്ങളാകുന്നു വിദ്വജനം, നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും. നിങ്ങളെ പോലെ എനിക്ക് ബുദ്ധിയുണ്ട്, നിങ്ങളെക്കാൾ ഞാൻ അധവനല്ല. ആർക്കാകും നീ പോകെ അറിഞ്ഞുകൂടാത്തത്? ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച അവൻ എന്റെ സഹിക്ക് ഞാൻ എന്റെ സഹിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. വിപത്ത് നിന്നെന്ന സുഖിയന്റെ വിഹിതം കാലിടുന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു. പിടിച്ചു പറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കുന്നു. ദൈവത്തെ കോപിപ്പിക്കുന്നവൻ നിർഭയമായി വസിക്കുന്നു. അവരുടെ കയ്യിൽ ദൈവം എത്തിച്ചു കൊടുക്കുന്നു. മൃഗങ്ങളോടും ചോദിക്ക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്ക, അവ പറഞ്ഞു തരും. നല്ല ഭൂമിയോട് സംഭാഷിക്ക, അവ നിന്നെ ഉപദേശിക്കും. സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനവർ. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. ശരി, വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ? അണ്ണാക്ക് ഭക്ഷണം രചിച്ച് നോക്കുന്നില്ലയോ? വൃദ്ധന്മാരുടെ മക്കൾ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകമുണ്ട്. ജ്ഞാനവും വിവേകവും അവന്റെ മക്കൾ, ആലോചനയും വിവേകവുമാണുള്ളത്. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്ക് പണിതുകൂടാ? ആർക്കും പണിതുകൂടാ? അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആര് വഴിച്ചു വിടുകയില്ല. അവൻ വെള്ളം തലത്ത് കളഞ്ഞാൽ ആരും അത് പറ്റിപ്പോകുന്നു. അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു. അവന്റെ പക്കൽ ശക്തിയും സാഫല്യമുണ്ട്. വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ. അവൻ മന്ത്രിമാരെ കവർച്ചക്കായി കൊണ്ടുപോകുന്നു, ന്യായധീരന്മാരെ ഭോഷന്മാരാക്കുന്നു, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു, അവരുടെ അരയ്ക്ക് കയറ് കെട്ടുന്നു. അവൻ പുരോഹിതന്മാരെ കവർച്ചക്കായി കൊണ്ടുപോകുന്നു, ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു,
അവൻ വിശ്വസന്മാർക്ക് വാസം എത്തിക്കുന്നു, വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയുന്നു, അവൻ പ്രമുഖന്മാരുടെ മേൽ ധിക്കാരം പകരുന്നു,
ബലവാന്മാരുടെ അരക്കറ്റഴിച്ചു കളയുന്നു,
അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചെത്താക്കുന്നു, അന്ധതമസിനെ പ്രകാശത്തിൽ വരുത്തുന്നു,
അവൻ ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു, അവൻ ജാതികളെ ചിതറിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്നു, അവൻ ഭൂവാസികളിൽ തലവന്മാരെ ധൈര്യം കൊടുക്കുന്നു, വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉള്ളുമാറാക്കുന്നു, അവൻ വെളിച്ചത്തെ വെളിച്ചമില്ലാതെ അവർ വെളിച്ചമില്ലാതെ തിരിച്ചത്തെ നടക്കുന്നു, അവൻ മറ്റന്മാരെ അവരെ ചാചാടുമാറാക്കുന്നു, ിരിക്കുന്നു നിങ്ങൾ അറിയുന്നു, ഞാൻ അറിയുന്നു, ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല, സർവശക്തനോട് ഞാൻ സംസാരിക്കാൻ ഭാവിക്കുന്നു, നിങ്ങളോ ബോസ് കേട്ടി ഉണ്ടാക്കുന്നവർ, നിങ്ങളെല്ലാവരും പൊട്ടുപൊഴിക്കുന്നവർ തന്നെ, നിങ്ങളെ ശേഷം ഉണ്ടാകിയത് നേൽക്കൊള്ളാം, അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും, എന്റെ ന്യായവാദം കേട്ടുകൊള്ളുകയും എന്റെ വചനങ്ങളുടെ വ്യവഹാരം ശ്രദ്ധിക്കുകയും നിങ്ങൾ ദൈവത്തിന് വേണ്ടി നേരിടെ സംസാരിക്കുമോ, അവന് വേണ്ടി വ്യാജം പറയുന്നു, അവന്റെ പക്ഷം പിടിക്കുന്നു, ദൈവത്തിന് വേണ്ടി വാദിക്കുന്നു, അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുന്നു, മറ്റിനെ തോൽപ്പിക്കുന്ന പോലെ നിങ്ങൾ അവനെ തോൽപ്പിക്കുമോ, ഗൂഢമായി മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും, നിശ്ചയം അവന്റെ മഹിമ നിങ്ങളല്ല ഭയപ്പെടുത്തുകയുമില്ല, അവന്റെ വീട് നിങ്ങൾ മേൽ വീഴുകയില്ലേ, നിങ്ങളുടെ ജ്ഞാപകവാക്യങ്ങൾ ഭസ്മവാക്യങ്ങൾ അത്രേ, നിങ്ങളുടെ കോട്ടകൾ മൺകോട്ടകൾ അത്രേ, നിങ്ങൾ മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞു വന്നട്ടെ, പിന്നെ എനിക്ക് വരുന്നത് പറയട്ടെ, ഞാൻ എന്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എന്റെ ജീവനെ ഉപേക്ഷിച്ചു കളയുന്നതും എന്തിന്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും, ഭക്ഷണം അവന്റെ സന്നിധിയിൽ വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും, എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ, ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ, ഇതാ ഞാൻ എന്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു, എന്നോട് വാദിപ്പാൻ തുനിയുന്നവനാ, ഞാൻ ഇപ്പോൾ മിണ്ടാതിരുന്ന് എന്റെ പ്രാണൻ വിട്ടുപോകും, രണ്ട് കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ, എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ട് വിളിക്കുകയില്ല, നിന്റെ എങ്കിൽ നിന്നും പിൻവലിക്കണമേ, നിന്റെ ഘോരത്വം എന്നെ ഭ്രമിക്കിപ്പിക്കരുത്, പിന്നെ നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കട്ടെ നീ ഉത്തരം തകളയണമേ, എന്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര, എന്റെ അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ, തിരുമുഖം മറച്ചു കളയുന്നതും അസുഖമുള്ളതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതിനെതിരെ പാറിപ്പോം മേലെ നീ പീഡിപ്പിക്കുന്നു, ഉണങ്ങിയ കാളയെയും തുടരുന്നു, കൈത്താകുള്ളതും നീ ചെയ്തു വെച്ച് എന്റെ യൗവനത്തിലെ അകൃത്യങ്ങളെ നീ അനുഭവിക്കുമാറാക്കുന്നു, എന്റെ കാൽ നീ ആമത്തിലിട്ടു എന്ന നടപ്പൊക്കെയും കുറിച്ചു വയ്ക്കുന്നു, എന്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു, ജലം തീ അഴുകിയ വസ്ത്രം പോലെയും ഉൾവരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു, അവൻ ഉള്ളുമലവിടന്ന് പൊഴിഞ്ഞു പോകും, അവൻ ചൂടുമലവിടന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിരൽ പോലെ ഓടിപ്പോകുന്നു, അവന്റെ നേരം നേരെയോ തൃക്കണ്ണയോ വീഴ്ത്തിയിരുന്നത് എന്നെയോ നീ രാജ്യസ്ഥാനത്തിലേക്ക് വരുത്തുന്നത്, അശുദ്ധനയിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ, ഒരുത്തനുമില്ല, അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ, അവന്റെ മാംസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ, മാംസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവനെ ലംഘിച്ചുകൂടാത്ത അതിൽ നീ ലക്ഷിക്കുന്നു, അവനൊരു ഓലിക്കാരനെ പോലെ വിശ്രമിച്ചതിന്റെ ദിവസത്തിന് തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവനിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ, ഒരു കൃത്യമായ ഒരു നാൽപ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിത്തിളർക്കും, അത് ഇളം കോമ്പുകൾ വിടാതിരിക്കയില്ല, അതിന്റെ വേർനിലത്ത് പഴകിയാലും അതിന്റെ ചുറ്റി മണ്ണിൽ നിന്ന് കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് ജീവിക്കും, ഒരു കൈ പോലെ തളർ വീഴും, പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ, സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറുവറ്റി ഉണങ്ങും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശമില്ലാതെയാകും വരെ അവൻ ഉണരുന്നു ഇല്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വയ്ക്കുകയും നിന്റെ കോപം കഴിയുമ്പോൾ എന്നെ ഒളിപ്പിക്കുകയും എനിക്കൊരു അവധി നിശ്ചയിച്ചിട്ട് എന്നെ ഓർക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്ത് യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിയും വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും. നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. ഇപ്പോഴോ നീ എന്റെ കരടികളെ എന്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നില്ലയോ? എന്റെ അതിക്രമം ഒരു സജീവിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകർച്ചം നീ പെട്ടി കെട്ടി പറ്റിച്ചിരിക്കുന്നു. മല പോലെയും നീണപൊടിയും പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ തെയ്യുമാറാക്കുന്നതും അതിന്റെ പ്രവാഹം നിലത്തെ പൊടിയെ പൊടിയെന്ന് ഒഴുക്കിക്കളയുന്നത് പോലെ നീ മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നു പോകുന്നു. നീ അവന്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നതിന് അവർ അറിയുന്നില്ല, അവൻ അറിയുന്നില്ല. അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. തന്നെ പറ്റി മാത്രം അവന്റെ ദേഹം ദുഃഖിക്കുന്നു. അതിനെ തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത് എന്നാൽ ജ്ഞാനിയായവൻ വ്യർത്ഥജ്ഞാനം പ്രസ്താവിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറു നിറയ്ക്കുന്നു. അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മുടികളാലും തർക്കിക്കുമോ? നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു. നിന്റെ അകർത്യം നിന്റെ വായെ പഠിപ്പിക്കുന്നു. ഉപായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല നിന്റെ സ്വന്തമായി നിന്നെ കുറ്റം വിധിക്കുന്നു. നിന്റെ ക്രോധങ്ങൾ അതരങ്ങൾ നിന്റെ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു. നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ? ഇരികൾക്ക് മുമ്പേ നീ പിറന്നു കൊണ്ടുപോകുമ്പോ ഈ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? ജ്ഞാനത്തെ നീ കുത്തുക പിടിച്ചിരിക്കുന്നുവോ? ഞങ്ങൾ അറിയാത്തതിനായി നീ എന്തറിയുന്നു? ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തെന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട്. നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ ദൈവത്തിന്റെ ആശ്വാസങ്ങളും സ്വന്തമായി പറഞ്ഞു തരുന്ന വാക്കുകളും നിനക്ക് പോരെയോ? നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്ന എന്തിന്? നീ കണ്ണ് ഇരുട്ടിടുന്ന എന്തിന്? ഉരുട്ടുന്ന എന്തിന്? നീ ദൈവത്തിന്റെ നേരെ തുറമുറുക്കുകയും നിന്റെ വായിൽ നിന്ന് മുഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മർത്യൻ ശുദ്ധനായിരിക്കുന്നതിനെങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നതെങ്ങനെ? തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. നിന്റെ മ്ലേച്ഛതയും മഷണത്വവും ഉള്ളവനായി വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യനെങ്ങനെ? ഞാൻ നിന്നെ ഉപദേശിക്കാം, കേട്ടുകൊള്ളുക. ഞാൻ കേട്ടിട്ടുള്ളത് വിവരിച്ചു പറയാം. ജ്ഞാനികൾ തങ്ങളുടെ പിതാക്കന്മാരോട് കേൾക്കുകയും മറച്ചുവെക്കാതെ അറിയിക്കുകയും ചെയ്തത് തന്നെ. അവർക്ക് മാത്രമല്ല ദേശം നിൽക്കുന്നത്, അന്യൻ അവരുടെ ഇടയിൽ കടക്കുന്നതുമില്ല. ദുഷ്ടൻ ദീപപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു. നിഷ്ഠരനും വെച്ചിരിക്കുന്ന ആടുകൾ തികവോളം തന്നെ. ഘോരനാഥവന്റെ ജവിയിൽ മുഴങ്ങുന്നു. സുഖമായിരിക്കയിൽ കവർച്ചക്കാർ അവന്റെ നേരെ വരുന്നു. അന്ധകാരത്തിൽ നിന്നും മടങ്ങി വരുന്നത് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ വാളിന്റെ നിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അപ്പം ചെടി നടക്കുന്നു, അതെവിടെ കിട്ടും? അനന്ത ദിവസം തനിക്ക് അടുത്തിരിക്കുന്നു എന്ന് അവൻ അറിയുന്നു. കഷ്ടവും വ്യാകുലവും അവനെ അരറ്റുന്നു. പടയ്ക്കൊരുങ്ങിയ രാജാവിനെ പോലെ അവനെ ആക്രമിക്കുന്നു. അവൻ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുപോലെ തന്നെ തന്റെ പരിചയങ്ങളുടെ തുടിച്ച മുഴകളോടുകൂടെ അവൻ ശാഠ്യം കാണിച്ചതിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്നു. അവൻ തന്റെ മുഖത്തെ മേധസ് കൊണ്ട് മൂടുന്നു. തന്റെ കളിപ്രദേശത്തെ കൊഴുപ്പ് കൂട്ടുന്നു. അവൻ ശൂന്യനഗരത്തിലും ആരും പാർക്കാതെ കൽക്കൂമ്പാരങ്ങളായി തീരുവാനുള്ള വീടുകളിലും പാർക്കുന്നു. അവൻ ധനമാനാകുകയില്ല. അവന്റെ സമ്പത്ത് നിലനിർത്തുകയില്ല. അവരുടെ വിളവും നിലത്തേക്ക് കുലച്ചുമറിയുകയില്ല. ഇരുളിൽ നിന്ന് അവൻ തെറ്റിപ്പോയില്ല. അഗ്നിജ്വാല അവന്റെ കൊമ്പുകളെ ഉണക്കിക്കളയും. തിരുവായിലെ ശ്വാസം കൊണ്ട് അവൻ കെട്ടുപോകും. അവൻ വ്യാജത്തിൽ ആശ്രയിക്കരുത്, അത് സ്വന്തം വഞ്ചനയത്രേ. അവന്റെ പ്രതിഫലം വ്യാജൻ തന്നെയായിരിക്കും. അവന്റെ ദിവസം വരും മുമ്പേ അത് നിവൃത്തിയാകും. അവന്റെ മനം പട്ട പച്ചയായിരിക്കയില്ല. മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ച് ഉതിർക്കും, ഒലിവൃക്ഷം പോലെ പൂവഴിക്കും, ഭക്ഷണന്മാരുടെ കൂട്ടം വന്ധ്യത പ്രാപിക്കും, കൈക്കൂലിയുടെ കൂടാരങ്ങൾ തിക്കിരയാകും. അവൻ കഷ്ടത്തെ ഗർഭത്തേരിച്ച നർസത്തെ പ്രസവിക്കുന്നു. അവരുടെ വിതരം വഞ്ചനയെ ഉണ്ടാവുളവാക്കുന്നു. അതിന് യുവോപുത്തരം പറഞ്ഞെന്നാൽ, ഞാൻ ഇവക പലരും പലതും കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, വ്യർത്ഥവാക്കുകൾ കൊണ്ട് അവസാനമുണ്ടാകുമോ? അല്ല പ്രതിപാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ന് നിങ്ങളെ പോലെ ഞാനും സംസാരിക്കാം. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുള്ള അനുഭവം, എനിക്കും നിങ്ങളുടെ നേരെ തൊഴിൽ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെ കുറിച്ച് തലകുലുക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ വായ് കൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അതരസ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ സംസാരിച്ചാലും എന്റെ വേദന ക്ഷമിക്കുന്നില്ല. ഞാൻ അടങ്ങിയിരുന്നാലും എനിക്ക് ആശ്വാസമില്ല. ഇപ്പോഴോ അവൻ എന്നെ ക്ഷണിപ്പിച്ചിരിക്കുന്നു. നീ എന്നെ ബന്ധുവർഗത്തേക്കൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു. നീ എന്നെ പിടിച്ചിരിക്കുന്നു. അതെന്റെ നേരെ സഖ്യമായിരിക്കുന്നു. എന്റെ മെലച്ചിൽ എനിക്ക് വിരോധമായിരിക്കുന്നു. എഴുതേറ്റ് എന്റെ മുഖത്തെ നോക്കി സാക്ഷ്യം പറയുന്നു. അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു. അവൻ എന്റെ നേരെ പല്ലുകടിക്കുന്നു. ശത്രു എന്റെ നേരെ കൺ കൂർപ്പിക്കുന്നു. അവൻ എന്റെ നേരെ വായ് പിളർക്കുന്നു. നിന്നയോടെ അവർ എന്റെ ചികിട്ടത്തടിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു. ദൈവം എന്നെ അബദ്ധന്റെ പക്കലേൽപ്പിക്കുന്നു. ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു. ഞാൻ സ്വൈരമായി വസിച്ചിരിക്കുന്നു. അവനോ എന്നെ ചതച്ചു കളഞ്ഞു. അവൻ എന്നെ പിടിച്ച് തകർത്ത് കളയുന്നു. എന്നെ തനിക്ക് ലാക്കാക്കി നിർത്തിയിരിക്കുന്നു. അവന്റെ അസ്ത്രങ്ങൾ എന്റെ ചുറ്റും വീഴുന്നു. അവൻ ആദരിക്കാതെ എന്റെ അന്തർഭാഗങ്ങളെ പിളർക്കുന്നു. എന്റെ പിത്തത്തെ നിരത്തൊഴിച്ചു കളയുന്നു. അവൻ എന്നെ ഇടിച്ചിട്ട് തകർക്കുന്നു. മലനെ പോലെ എന്റെ നേരെ വായുന്നു. ഞാൻ രക്തന്റെ തൊക്കിന്മേൽ കൂട്ടിത്തുന്നി എന്റെ കൊമ്പിനെ പൊടിയിലിട്ടിരിക്കുന്നു. കരഞ്ഞു കരഞ്ഞ് എന്റെ മുഖം ചുരുന്നിരിക്കുന്നു. എന്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. എങ്കിലും സാഹസം എന്റെ കയ്യിലില്ല. എന്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. അയ്യോ ഭൂമിയെ, എന്റെ രക്തം മൂടരുതേ. എന്റെ നിലവിളിയെങ്ങും കടഞ്ഞു പോകരുതേ. ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. എന്റെ സ്നേഹിതന്മാരെന്നെ പരിഹസിക്കുന്നു. എന്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുതീർപ്പൊഴിക്കുന്നു. അവൻ മനുഷ്യനു വേണ്ടി ദൈവത്തോടും മനുഷ്യപുത്രനു വേണ്ടി അവന്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും. ചില ആണ്ട് കഴിയുമ്പോഴേക്കും ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ. എന്റെ ശ്വാസം ക്ഷയിച്ചു എന്റെ ആയുസ് വിട്ടുപോകുന്നു. മാശാനും എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. എന്റെ അടുക്ക പരിഹാസമേ ഉള്ളൂ. എന്റെ കണ്ണ അവളുടെ വക്കാണം കണ്ടുകൊണ്ടിരിക്കുന്നു. നീ വിണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ. എന്നോട് കൈയടിപ്പാൻ പറ്റാറുള്ളൂ. ബുദ്ധി തോന്നാത്തവണ്ണം നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു. അതിനിമിത്തം നീ അവരെ വളർത്തുകയില്ല. ഒരുത്തൻ സ്നേഹിതന്മാരെ കവർച്ചയ്ക്കായി കാണിച്ചു കൊടുത്താൽ അവന്റെ മക്കളുടെ കണ്ണു മങ്ങിപ്പോകും. അവൻ എന്നെ ജനങ്ങൾക്ക് വഴിചൊല്ലാക്കി തീർത്തു. ഞാൻ മുഖത്ത് തുപ്പലേൽക്കുന്നവനായി തീർന്നു. ദുഃഖം ഹേതുവായി എന്റെ കണ്ണു മങ്ങിയിരിക്കുന്നു. എന്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ. നേരുള്ളവർ അത് കണ്ട് ഭ്രമിച്ചു പോകും. നിർദോഷി വഷളന്റെ നേരെ ചൊടിക്കും. നീനിമാനോ തന്റെ വഴിയെ തുടർന്ന് നടക്കും. കൈപിടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. എന്നാൽ നിങ്ങൾ എല്ലാവരും മടങ്ങി വരുവേ. ഞാൻ നിങ്ങളെ ഒരു ജ്ഞാനിയെയും കാണുന്നില്ല. എന്റെ നാളുകൾ കഴിഞ്ഞു പോയി. എന്റെ ഉദ്ദേശങ്ങൾക്ക് എന്റെ ഹൃദയത്തിലെ നിരുഗുണങ്ങൾക്ക് ഭംഗം വന്നു. അവർ രാത്രിയെ പകലാക്കുന്നു. വെളിച്ചമിരട്ടിനേക്കാൾ അടുത്തിരിക്കുന്നത് പോലെ ഞാൻ പാതാളത്തെ എന്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇരുളിൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ ദ്രവത്വത്തോടെ നീ എന്റെ അപ്പനെന്നും കുഴുവിനോട് നീ എന്റെ അമ്മ സഹോദരിയെന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെയായിരിക്കെ എന്റെ പ്രത്യാശ എവിടെ? ആരെന്റെ പ്രത്യാശയെ കാണും? അത് പാതാളത്തിന്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകുന്നു. പൊടിയിൽ ഒരുപോലെ വിഷമം ഉണ്ടാകുന്നു. അതിന് ശുഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞത്, എന്നാൽ നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കൊടുക്കവയ്ക്കും? ബുദ്ധിവെപ്പിൻ, ചിലത് നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളെ എണ്ണുന്നതും ഞങ്ങൾ നിനക്ക് നിങ്ങൾക്ക് അശുദ്ധമായിരുന്നതും എന്ത് കോപത്തിൽ തന്നെത്താൻ കടിച്ചു കയറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരുന്നേ, പാറാതിന്റെ സ്ഥലം വിട്ടുമാറണോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവന്റെ അഗ്നിജ്വാല പ്രകാശിക്കുകയില്ല. അവന്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടു പോകും, അവന്റെ ദീപം കെട്ടുപോകും. അവൻ ചുരുക്കോടെ കാലടി വയ്ക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും. അവന്റെ സ്വന്താലോചന അവനെ തലയിടും, അവന്റെ കാൽ വരയിൽ കുടുങ്ങിപ്പോകും. അവന്റെ അവൻ കെണിയായി ഇമ്മീതെ നടക്കും, പാശം അവന്റെ കുതികാലിന് പിടിക്കും. അവൻ കുടുതലകപ്പെടും, അവന് നിലത്ത് കുരുക്കം മറച്ചു വയ്ക്കും. അവനെ പിടിപ്പാൻ പാറയിൽ വല വെച്ചിരിക്കും, ഒളിച്ചു വെച്ചിരിക്കും. ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും. അവന്റെ കാലുകളെ തുടർന്ന് അവനെ വേട്ടയാടും. അവന്റെ അർത്ഥം വിശന്നിരിക്കുന്നു, വിപത്ത് അവന്റെ അരികെ ഒരുങ്ങി നിൽക്കുന്നു. അത് അവന്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും. മരണത്തിന്റെ കഴിഞ്ഞാൽ അവന്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച് കൂടാരത്തിന്മേൽ നിന്ന് അവന് വേർപിരിഞ്ഞു പോകും. ഘോര രാജാവിന്റെ അടുക്കിൽ നിന്ന് അവനെ കൊണ്ടുപോകും. അവനൊന്നുമാകാത്തവൻ അവന്റെ കൂടാരത്തിൽ വസിക്കും. അവന്റെ നിവാസത്തിന്മേൽ ഗന്ധകം വിരിയും. കീഴെ അവന്റെ പേരുണങ്ങിയാലും മേലെ അവന്റെ പൊമ്മാടിപ്പോകും. അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും. തെരുവീതിയിൽ അവന്റെ പേരില്ലാതെയാകും. അവനെ വെളിച്ചത്തിൽ വീട്ടിലേക്ക് തള്ളിയിടും. ഭൂതലത്തിൽ നിന്ന് അവനെ ഒഴിച്ചു കളയും. സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലാതെയിരിക്കും. അവന്റെ പാർപ്പിടം മഞ്ഞിന് പോകും. പശ്ചിമവാസികൾ അവന്റെ ദിവസം കണ്ട് വിസ്മയിക്കും. പൂർവദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവന്റെ വാസസ്ഥലം എങ്ങനെയാകുന്നു? ദൈവത്തെ അറിയാത്തവന്റെ ഇടം വിഭരണം തന്നെ. അതിന് ഈ യോഗത്തരം പറഞ്ഞു തന്നാൽ നിങ്ങൾ എത്രത്തോളം എന്റെ മനസ്സിൽ വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാണിക്കും ഞാനിപ്പാണ്. നിങ്ങൾക്ക് ലജ്ജയില്ല. ഞാൻ തെറ്റിപ്പോയവെന്ന വാസ്തവം എന്ന വരിയിൽ എന്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം പ്രാപിച്ച എന്റെ ബഹുമാനത്തെ കുറിച്ച് എന്നെ ആശ്ചരിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞ് തന്റെ വലിയ എന്നെ കൊടുക്കിയിരിക്കുന്നു എന്നറിവീൻ. അയ്യോ, ബലാത്സാരം ഞാൻ നിലവിളിക്കുന്നു, കേൾപ്പാറുന്നില്ല. രക്ഷയ്ക്കായി ഞാൻ മുറിയിടുന്നു, ന്യായം കിട്ടുന്നൊന്നുമില്ല. എനിക്ക് കടന്നുകൂടാതെ ഗുണം അവനിന്റെ വഴിയെ കെട്ടിയടച്ചു. എന്റെ പാതകളിൽ ഇട്ടാക്കിയിരിക്കുന്നു. എന്റെ തേജസ് അവന്റെ മേൽ എന്റെ മേൽ നിന്ന് ഊരിയെറിഞ്ഞു. എന്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു. എന്റെ കഥ കഴിച്ചു. ഒരു വൃക്ഷത്തെ പോലെ എന്നെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ തന്റെ കോപം എന്റെ മേൽ ജ്വലിപ്പിച്ചെന്നെനിക്ക് എന്നെ തനിക്ക് ശത്രുവായി എന്നും. അവന്റെ പടക്കൂട്ടങ്ങൾ ഒന്നിച്ചു വരുന്നു. അവർ എന്റെ നേരെ തങ്ങളുടെ വഴി വരത്തുന്നു. എന്റെ കൂടാരത്തിൽ ചുറ്റും പാളയം ഇറങ്ങുന്നു. അവർ എന്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. എന്റെ പരിചയക്കാർക്ക് എനിക്ക് അന്യരായി തീർന്നു. എന്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി. എന്റെ ഉച്ച സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു. എന്റെ വീട്ടിൽ പാർക്കുന്നവരും എന്റെ ദാസികളും എന്നെ അന്യനായി എന്നും. ഞാൻ അവർക്ക് പരദേശിയായി തീർന്നു. ഞാൻ എന്റെ ദാസനെ വിളിച്ചു, അവൻ വിളിക്കുന്നില്ല. എന്റെ വായി കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും എന്റെ യാതന എന്റെ ഇടപ്പുറത്തേക്ക് അറപ്പുമായിരിക്കുന്നു. പിള്ളേരും എന്നെ നിരസിക്കുന്നു. ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. എന്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. എനിക്ക് പ്രിയമായവർ വിരോധികളായി തീർന്നു. എന്റെ അസ്ഥിരൊക്കിനോട് മാംസത്തോടും പറ്റിയിരിക്കുന്നു. പല്ലിന്റെ മോണയോട് ഞാൻ ശേഷിച്ചിരിക്കുന്നു. സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നണമേ, കൃപ തോന്നണമേ. ദൈവത്തിന്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു. ദൈവം എന്ന പോലെ നിങ്ങളും എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? എന്റെ മാംസം നിന്ന് തൃപ്തി വരാത്തതെന്ത്? അയ്യോ, എന്റെ വാക്കുകൾ ഒന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു എങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയിലും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ വീണ്ടെടുക്കുവാനും വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിയിന്മേൽ നിൽക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല എന്റെ സ്വന്തമെന്ന് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ശയിച്ചിരിക്കുന്നു. നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിന്റെ മൂലം എന്നെ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ വാളിനെ പേടിപ്പീൻ. ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു. ഒരു ന്യായവിസ്താരത്തിൽ ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുകയും ദൈവേശത്തു നിനക്ക് യോഗ്യമാണെന്ന് പറയുന്നു.
മകൾ നമസ്കരിക്കാം. ബാറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാമം അസ്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയോട് നമുക്ക് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾക്കാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ ദൈവം തന്ന കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ പ്രാർത്ഥനയുടെ ഭാഗമായി തീരാൻ ദൈവം തമ്പുരാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനെ വളരെ അനുഗ്രഹീതമായി നയിക്കുന്ന ഭദ്രാശ്രമ പ്രാപോലിത്തെ പ്രത്യേകമായിട്ട് ഓർക്കുകയും നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകിച്ച് വന്നിയ വൈദിക ശ്രേഷ്ഠരെയൊക്കെയും അന്നി മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, ഐസക് പ്രകാശച്ചൻ, റമ്പാച്ചൻ, എല്ലാവരെയും വന്നി തമ്പാനച്ചൻ എല്ലാവരെയും വളരെ ആദരവോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 94-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 94-ാമത്തെ ഗീതം, അടവി തരുക്കളിനിടയിൽ ഒരു നാടകം എന്ന വണ്ണം എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
അടവി തരുക്കളിനിടയിൽ ഒരു നാടകം എന്ന വണ്ണം വിശുദ്ധ
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യവർണ്ണയിക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങൾ സ്തുതി ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
പാറയ്ക്കുമോർ അനുഗ്രഹങ്ങളിൽ ഉത്തമനായ ഞങ്ങളുടെ ഭർത്താവായ ശുമശീക, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ മുഴുകിയിരിക്കിയാൽ എന്റെ മേൽ തിരിഞ്ഞ് നിന്റെ കർണ നിമിത്തം അതിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. എന്നെ പിടിച്ചിരിക്കുന്ന ചുടലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവെ, അദൃശ്യമായ നിന്റെ വലതുകൈ നീട്ടി ശത്രുവിനുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ഞെരുക്കത്തിലും നിന്റെ ആശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ കർണയുടെ ഉറവിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാലനിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവെ, എന്നിൽ മുളച്ചുണ്ടാക്കുന്ന മുൾപടർപ്പുകളെയും പറക്കാറുകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ വിശുദ്ധ റൂഹായുടെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്തെന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവനും സകല ജ്ഞാനങ്ങളുടെ ഉറവുമാകുന്നു. എന്റെ കർത്താവെ, കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വെളിപ്പാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു, നീ വെടിപ്പുള്ളവനായി ഭവിക്കുക നരളി ചെയ്യുകയും ഉടനെ അവൻ കുഷ്ഠത്തിൽ നിന്ന് അവൻ വെളിപ്പാക്കപ്പെടുകയും ചെയ്യുവാനിടയാക്കിയ ആ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. എന്റെ കർത്താവെ, ഞങ്ങളുടെ ആത്മാവിന്റെ കുഷ്ഠങ്ങളിൽ നിന്ന് ഞങ്ങളെ വെളിപ്പാക്കുകയും ശരീരത്തിന്റെ കറകളിൽ നിന്ന് ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. എന്റെ ആത്മാവ് ശരീരവും ബോധമാകുന്ന ഒരു മൂന്ന് പറ മാവിൽ നിന്റെ ജീവന്റെ പൊളിപ്പിനെ ചേർത്ത് വയ്ക്കുമാറാകണമേ. ഞാൻ പുതിയതും വെടിപ്പുള്ളതുമായ ഒരു സൃഷ്ടിയായി തീരണമേ. ലജ്ജ കൂടാതെ നിന്റെ തിരുമുമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിമാന്മാരുടെ കൂടെയുള്ള ഓഹരിക്കും ഞാൻ യോഗ്യനായി തീരണമേ. എന്നാൽ കർത്താവെ, നീ പരിശുദ്ധനും പരിശുദ്ധന്മാരിൽ നിന്ന് വസിച്ച് മഹത്വപ്പെടുന്നവനുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ്രുവായുടെ കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യ യോഗ്യമാകുന്നു. ത്രിയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭയന്യ തിരുമേനി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവസന്നിധിയിലായിരിക്കാൻ വീണ്ടും നമ്മളെ ദൈവം അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ അനുഗ്രഹീതമായി ഈ പ്രാർത്ഥനയുടെ ഭാഗമായി തീരുവാൻ വീണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് കർത്തൃ സന്നിധിയിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. വളരെ അത്ഭുതകരമായ ഓരോ നിമിഷവും തന്റെ കൃപയുടെ തുരയും കീഴിൽ തമ്പുരാൻ നമ്മളെ നടത്തുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ എത്ര വർണ്ണിച്ചാലും അത് മതിയാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളും ഈ കൂട്ടായ്മകളും അതൊരു ആരാധനയായി ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും നന്ദിയുള്ള ഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മുടെ ഈ കൂട്ടായ്മ ആയിത്തീരണമേ എന്ന് കർത്തൃസന്നിധിയിൽ നമുക്കറിയാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ പെന്തിക്കോസ്തു കഴിഞ്ഞുള്ള ദിവസങ്ങളായത്. കഴിഞ്ഞ ഞായറാഴ്ച ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരുടെ മുമ്പാകെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവസിച്ച് അവരിൽ കൂടി കൂടെ ഉണ്ടാകുന്ന എല്ലാ ജനതയ്ക്കും വാക്കുകൾക്ക് അതീതമായി ദൈവിക നൽവരങ്ങളെ അതിന്റെ ഭാഗമാകുവാൻ തക്കവണ്ണം ഇടയാക്കിയ വലിയ സംഭവത്തെ നാം ആയിരിക്കുന്ന വർത്തമാന ലോകത്ത് ആ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുനിമിഷം അനുഭവിച്ചറിയത്തക്കവണ്ണം ആരാധനയിൽ കൂടിയൊക്കെ നമ്മൾ അനുസ്മരണത്തിൽ കൂടി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയുടെ ഒക്കെ ഭാഗമാകുമ്പോൾ നമ്മറിയാതെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന ദൈവിക നൽവരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആ ഒരു ബോധ്യം നമ്മളെ എപ്പോഴും ഭരിക്കട്ടെ. ആ ഒരു തിരിച്ചറിവ് നമ്മളെ എപ്പോഴും കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മറ്റാരെയും തിരുവചനത്തിന് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ പ്രസംഗിക്കാനായിട്ട് ചിന്തിച്ചുവെങ്കിൽ തന്നെയും നമ്മുടെ ഡാലസിൽ നിന്ന് സാലിക്കൊച്ചമ്മ, നാട്ടിൽ നിന്ന് ഒരച്ഛനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനിങ്ങനെ കൊച്ചമ്മയുടെ ഫോണിൽ കൂടി നാട്ടിലെ അച്ഛനെ കണക്ട് ചെയ്തിരിക്കുന്നു. ആ കണക്ഷൻ കിട്ടുകയാണെങ്കിൽ പ്രിയപ്പെട്ട അച്ഛനായിരിക്കും പ്രസംഗിക്കുന്നത്. അച്ഛന്റെ പേര് ബിജു കുളക്കട. എനിക്ക് തോന്നുന്ന അച്ഛൻ കൊട്ടാരക്കര ഭദ്രാസുരത്തിലെ വൈദികനാണ്. സഭയിൽ അറിയപ്പെട്ട ഒരു കൺവെൻഷൻ പ്രസംഗകനാണ്. വാസ്തവത്തിൽ കൊച്ചമ്മ ഈ ഒരു ചുമതല അച്ഛനെ നിയോഗിക്കുമ്പോൾ തന്നെ അച്ഛന് ഒരു സ്ഥലത്ത് ദൈവവചന ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോയി ജസ്റ്റ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. അച്ഛനെ ഇതിൽ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ലഭിക്കുകയാണെങ്കിൽ അച്ഛന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തോടെ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിൽ അനുതാപത്തിനൊരു ഗീതം നമുക്ക് ദൈവഭാഗം മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനം നമുക്ക് ദൈവഭാഗം സമർപ്പിക്കാം. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. അനുതാപത്തിന്റെ കർത്താവെ ദിവ്യാഗ്രഹവും മതിയില്ലായ്മയും മുതൽ തുടങ്ങുന്ന ഏതാണ്ട് അതിനകത്തെ മധ്യഭാഗത്തിലാണ് ഇത് വരുന്നത്. ആ സ്റ്റാൻസ് മുതൽ നമുക്ക് ദൈവഭാഗം ഈ അനുതാപത്തിന്റെ ഗീതം സമർപ്പിക്കാം. കർത്താവേ ദ്രവ്യാഗ്രഹവും ദൈവത്തിന്റെ സന്നിധിയിൽ നാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ബിജുവച്ചനെ ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും കണക്ഷൻ കിട്ടുന്നില്ല, എന്നത് നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാരമില്ല, അച്ഛനെ മറ്റൊരു അവസരത്തിൽ കിട്ടും. എന്റെ സ്ഥിരം ശബ്ദം കേൾക്കാനുള്ള ഒരു ദുര്യോഗമാണ് നിങ്ങൾക്കുള്ളത്. ആ നിയോഗത്തെ മാറ്റാനായിട്ട് പിന്നെ എന്നെ കൊണ്ട് സാധിക്കുകയല്ല, ദൈവം വിചാരിച്ചാലും ഒക്കെ ഉള്ളൂന്നുള്ളത് കൊണ്ട് ഇന്ന് വീണ്ടും ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ ഞാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസംഗിക്കാൻ വിചാരിക്കുക. നമുക്കറിയാം ഈ ദിവസങ്ങളൊക്കെ പെന്തക്കോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആഴ്ച കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. സോറി, കാത്തിരിപ്പിന്റെ അല്ല, പിന്നെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സ്വർണ്ണ വെള്ളിയാഴ്ച എന്ന് പറയും. സ്ത്രീകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് ആ ഒരു പദം, കാരണം ഈ സ്വർണം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ച സ്വർണം കിട്ടുന്നുള്ളതൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഈ സ്വർണ്ണ വെള്ളിയാഴ്ചയാണ്, അതിന് പല അർത്ഥങ്ങളുണ്ട്. പ്രധാനമായിട്ട് പറയുന്നത് ശിഷ്യന്മാരുടെ മേൽ ആവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി ലോകം കാണാൻ ഇടയായതിന്റെ ഒരു പ്രധാന സംഭവം ദേവാലയത്തിന്റെ മുമ്പില് സൈഡില് ഭിക്ഷ അയച്ചു, സുന്ദരം എന്ന ഗൗരവാദത്തിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്ന ഭിക്ഷക്കാരന് എനിക്ക് വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞത് തന്റെ ഉള്ളിലിരുന്ന ക്രിസ്തുവിന്റെ നന്മകളെ പകർന്ന് അവനെ ദൈവമഹത്വത്തിന് യോഗ്യമാക്കുന്ന വലിയ സംഭവത്തെ അനുസ്മരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പല ചില പള്ളികളിലൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. ഇതിനങ്ങളിലൊക്കെ ബലി അർപ്പിച്ചില്ലെങ്കിലും ആ ദിവസത്തെ വളരെ ആഘോഷമായിട്ട് തന്നെയാണ് പരിശുദ്ധ സഭ സ്വർണ്ണ വെള്ളിയാഴ്ച ദിവസത്തെ കാണുന്നത്. സ്വർണത്തെക്കാളിലും വെള്ളിയെക്കാളിലും ഒക്കെ ഉപരിയായി അതിനേക്കാൾ മൂല്യം കുറിക്കുന്ന ദൈവ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ചറിയുവാനായിട്ടുള്ള ഒരു മുഖാന്തരമാണ് നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ കൂട്ടായ്മയും ഒക്കെ ഒരു തിരിച്ചറിവ് നമുക്ക് അതിൽ നൽകുന്നുണ്ട്. 27 സങ്കീർത്തനം 8 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ വളരെ സുപരിചിതവും നിങ്ങൾക്കൊക്കെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതിനെപ്പറ്റിയൊക്കെ നിരവധി പ്രസംഗങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണ്. എങ്കിലും ആ വാക്യത്തിന്റെ മനോഹാരിത ഒന്നുകൂടെ ഹൃദയത്തിൽ ആഴമായി പതിയാനായിട്ട് ഈ വാക്യം നിങ്ങളുടെ വാക്ക് വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. 27 സങ്കീർത്തനം 8 വാക്യം, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയുമല്ലോ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എന്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. വളരെ സുന്ദരവും വളരെ ആഴമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 27 സങ്കീർത്തനം. ദാവീദിന്റെ എല്ലാ സങ്കീർത്തനങ്ങളും ഹൃദയത്തിൽ തട്ടിയുള്ള സങ്കീർത്തനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സങ്കീർത്തനം കുറെ കൂടെ ആഴമായി നമ്മുടെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്ന ഒരു സുന്ദരമായ ഒരു സങ്കീർത്തനമാണ്. ശരിക്കും ദൈവം ആരാണെന്നും തന്റെ ജീവിതത്തിൽ ദൈവത്തിനുള്ള സ്വാധീനം എന്താണെന്നും ഒക്കെ ലോകത്തെ വിശ്വാസത്തോട് വിളിച്ചറിയിക്കുന്ന ഒരു ആഴമായ ആർദ്രമായ ഒരു പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനമാണ് ഈ സങ്കീർത്തനത്തിന്റെ ഈ വാക്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്യം, എന്റെ മുഖം അന്വേഷിക്കും എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്നെന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. വാസ്തവത്തില് ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പന ദാവീദിന് ലഭിച്ചതായിട്ടാണ് പറയുന്നത്. എന്തുവാ കൽപ്പന? ടു സീക്ക് മൈ ഫേസ് അല്ലേ, എന്റെ മുഖം അന്വേഷിപ്പിൻ എന്നാ പറയുന്നത്. വാസ്തവത്തിൽ ഒരു കൽപ്പന എന്നതിനേക്കാൾ ഉപരിയായി ഇത് ദൈവത്തിന്റെ ഒരു ആഗ്രഹം, ദൈവത്തിന്റെ ഒരാഗ്രഹം. ഈ ഹീബ്രു ബൈബിളില് ഇതിന് ട്രാൻസ്ലേഷൻ നടത്തുമ്പോൾ എനിക്ക് ഇവിടെ പറയപ്പെടുന്നത് വാസ്തവത്തില് ഇതൊരു ഒരു വ്യക്തിയോടല്ല, ഒരു സമൂഹത്തോടുള്ള ഒരു ദൈവത്തിന്റെ ആഹ്വാനമായിട്ടാണ് പറയുന്നത്. ഒരു സമൂഹത്തോടുള്ള ഒരു ദൈവത്തിന്റെ ആഹ്വാനമാണ് എന്റെ മുഖം അന്വേഷിപ്പേ. ശരിക്കും ദൈവം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഒരു ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഒരു ആഗ്രഹമാണ് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്നുള്ളത്. വാസ്തവത്തിൽ ഈ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് അറിയാം. എന്താണ് അർത്ഥം? നമ്മള് ചില ഭാര്യമാരൊക്കെ കല്യാണത്തിനൊക്കെ ഒരുങ്ങി മുഖത്ത് നല്ല പൗഡറൊക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല സാധനമൊക്കെ തേച്ച് കണ്ണുമൊക്കെ എഴുതി മൂക്കൊത്തി ഇട്ട് എല്ലാം കഴിഞ്ഞ് ഭർത്താവിന്റെ മുമ്പാകെ നിന്നിട്ട് പറയും, എങ്ങനെയൊന്ന് നോക്കിയാ എങ്ങനെയുണ്ട്? അങ്ങനെ ചോദിക്കുന്നതിന് പിന്നിലൊന്നോ ചേതോപകാരം എന്താ? കെട്ടിയവനിൽ നിന്ന് ഒരു വാക്ക് കേൾക്കണം. അങ്ങേരാ ധൃതി വിളിച്ച് പോകാൻ നേരത്തെ ഇത് നോക്കാനാ സമയം അല്ലേ? ചിലത് പറയാ പിന്നെ ഇനി എത്ര ഒരുങ്ങിയാലും ഇങ്ങനെ തന്നെ ആകാൻ പോകുന്നത്. അങ്ങനെ തിരിച്ചും തൊലൊക്കെ തിരിച്ചും പറയല്ലേ. അപ്പം അങ്ങനെ കാണുന്ന ഒരിതാണ് ദൈവം പറഞ്ഞ എന്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുക സകലമാനവ ജാതിയോടും എന്റെ മുഖത്തേക്ക് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓൾവേസ് റിയലൈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓർ സ്ട്രോങ്ലി ഡിസയർ ഹിസ് പ്രസൻസ് ആൻഡ് ഹിസ് ബ്ലെസ്സിംഗ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള ഒരു അവസ്ഥയെ പറ്റിയാണ് ദൈവം എന്ന് പറയുന്നത്. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. അപ്പൊ ഇത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഈ ആഗ്രഹം ദൈവത്തിനാണെങ്കിലും ഈ ആഗ്രഹം അന്വേഷിപ്പിൻ എന്നൊരു കൽപ്പന വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിട്ട് രൂപപ്പെടണം. അതിന് ദൈവം പറഞ്ഞു തരുന്നൊരു വഴിയായിട്ട് ഒരു ഭക്തന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് രൂപപ്പെടണം എനിക്ക് എന്റെ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണണം. തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ മുഖം ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയുന്നത് ഇങ്ങനെ ചിലപ്പോൾ പ്രത്യേകിച്ചുകാരൊക്കെ പറയുന്ന പോലെ രാത്രിയിൽ എന്തെങ്കിലും ദർശനം ആ രീതിയിലൊന്നുമല്ല നമ്മൾ കാണുന്നത്. പക്ഷെ ചില ജീ ദൈവത്തെ ഹൃദയത്തിൽ അറിയത്തക്കവണ്ണം ചില ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും. അത് പറഞ്ഞു കൊടുക്കാൻ ആർക്കും പറ്റത്തില്ല. ചില മനുഷ്യരുടെ മനസ്സിൽ അനുഭവിക്കുന്ന എന്താ യാതൊരു സംശയവുമില്ല നല്ല മനസ്സോടുകൂടി ദൈവമുഖം കാണാൻ അറിയും ദൈവത്തിന്റെ പ്രശംസ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനിൽ തീർച്ചയായിട്ടും ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ളതിന്റെ യാതൊരു സംശയവുമില്ല. അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മനുഷ്യർ എത്രയോ കൃത്യമായിട്ട് അത് പറഞ്ഞ് ജീവിതത്തിൽ മനസ്സിലാക്കും. അതുകൊണ്ടാണ് അനുഭവങ്ങളുള്ള മനുഷ്യർ ഇതിന് ഒരിക്കലും അകലത്തില്ല. വീണ്ടും അനുഭവങ്ങളിലേക്ക് ഇങ്ങനെ കയറത്തുള്ളൂ. കാരണം അത് ആ രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ വിശുദ്ധന്മാരെ പ്രത്യേകിച്ച് പരിപാടിയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോഴും അത് തന്നെ. അതിന് പിന്നെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. പക്ഷെ ആ ത്യാഗങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് അതിനേക്കാൾ സൗന്ദര്യമുള്ള ദൈവത്തിന്റെ ഒരു പ്രഭാവം നമുക്കറിയാമല്ലോ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയ വലിയൊരു മനുഷ്യനെ അറിയും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആരാണെന്നറിയാം? ദൈവത്തിന്റെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യൻ ആരാ? മറന്നുപോയോ? ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തിന്റെ മുഖം കാണാൻ ആഗ്രഹിച്ചൊരു മനുഷ്യൻ മോശയാണ് അല്ലെ? മോശയാണ്. മോശ അസാധ്യ കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ മോശയ്ക്ക് അതൊന്നും കൊണ്ട് തൃപ്തിയാവുന്നില്ല. നമ്മളൊക്കെ ചിലപ്പം ഈ ദൈവപാതയിൽ വരുമ്പോൾ ചില പൊടിക്കൈകളൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരാ. പല വിസ കിട്ടുന്നതോ പല കല്യാണം കിട്ടുന്നതോ അല്ല ജോലി കിട്ടുന്നതോ ഇതൊക്കെ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ അത്രയും മതി നമുക്ക്. അതിനപ്പുറമുള്ള ദൈവാനുഗ്രഹം നമുക്ക് വേണമെന്നില്ല. എന്റെ ദൈവം ഇത് തന്നെ മതിയായി. പക്ഷെ മോശയ്ക്ക് ഈ ഇവിടെ നിന്ന് ഈ ആഗ്രഹം ഇവിടെ എത്തുന്നത് ഈ അത്ഭുതങ്ങളിലൊന്നും മോശയുടെ ആഗ്രഹം എത്തിച്ചേരുന്നില്ല. ഇതൊന്നും മോശയ്ക്ക് വേണ്ട. മോശയ്ക്ക് ഒന്നും ഇതൊക്കെ നടത്തുമ്പോഴും മോശയുടെ ഉള്ളിൽ ഒന്ന് മാത്രം മതി. ഐ വാണ്ട് ടു സീ യുവർ ഫേസ്. എനിക്കൊന്ന് ദൈവത്തിന് ആ ഒരു ആഗ്രഹം ഇഷ്ടപ്പെട്ട് കാണും. അതുകൊണ്ടാണ് പർവ്വതത്തിന്റെ മുകളിൽ അല്ലെ മലയുടെ മുകളിൽ പാറയിടുക്കിൽ ഒളിപ്പിച്ചുകൊണ്ട് ദൈവ തേജസ് മോശയെ കാണിച്ചത്. പക്ഷെ ആ തേജസ് കണ്ട മോശയുടെ അനുഭവത്തെ പറ്റി ഒരുപക്ഷെ മോശ പോലും അറിയുന്നില്ല. പക്ഷെ മോശയെ കണ്ട ജനതയ്ക്ക് മനസ്സിലായി ഈ മോശയുടെ മുഖത്ത് നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്. മോശയുടെ തൊക്ക് പ്രകാശിച്ചു എന്നാ പറയുന്നത്. ഓ എത്ര വലിയ അനുഭവമല്ലേ ആ മനുഷ്യന്റെ ഒരു ഭാഗ്യം. ഈ മോശയുടെ തൊക്ക് പ്രകാശിച്ചെന്ന് ജനങ്ങൾക്ക് കാണാൻ പോലും കണ്ടത് നിലവിളിക്കുക മോശയെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഈ അനുഭവത്തിൽ ഇറങ്ങി കയറേണ്ടത് ഞാൻ കാണാൻ കഴിവില്ലെന്നാണ് പറയുന്നത്. ദൈവാനുഭവത്തിന്റെ വലിയൊരു സാധ്യത അറിയുന്നത്. അപ്പൊ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക. ദൈവം ഇത് ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഒരു അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുമ്പോഴാണ് നമുക്ക് ഒരുപക്ഷെ ഈ ദൈവിക അനുഭവങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുവാൻ തക്ക ഓണം ഇടയായിത്തീരുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവ അനുഭവങ്ങളിൽ നിനക്ക് എപ്പോഴാണ് കിടന്നറിയാവോ? ഈ ശബ്ദം കേൾക്കുന്നത് എന്റെ ഹൃദയം എന്നോട് പറഞ്ഞു എന്നാ പറയുന്നത്. എന്ത് പറഞ്ഞെന്നാ പറയുന്നത്? എന്റെ ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് ദൈവത്തിന്റെ കൽപ്പന വരുന്നു എന്റെ ഹൃദയം എന്നോട് പറയുന്നു. അപ്പൊ ശരിക്കും ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉപാധി എന്നറിയാവും നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സംവേദനം ചെയ്യുന്ന ഭാഷ ഹൃദയം. രണ്ടു തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സംസാര ഭാഷയുണ്ട്. ഒന്ന് മനസ്സിന്റെ ഭാഷ, രണ്ട് ഹൃദയത്തിന്റെ ഭാഷ. ഈ മനസ്സിന്റെ ഭാഷയും ഹൃദയത്തിന്റെ ഭാഷയും വ്യത്യാസമുണ്ട്. ഈ മനസ്സിന്റെ ഭാഷയുടെ പ്രത്യേകത എന്നറിയാമോ? അത് ബുദ്ധി നൽകുന്നതാണ് അല്ലെ? നമ്മുടെ ബുദ്ധി നൽകുന്ന ഉറവിടമാണ് മനസ്സെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ബുദ്ധിപൂർവമായിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തണം. പക്ഷെ ആ ബുദ്ധി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നിലനിൽപ്പിന് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വലിയ വഴികളാണ്. പക്ഷെ രണ്ടാമത്തെ ഭാഷയാണത്, ഈ ഹൃദയത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഹൃദയം ശബ്ദം ഉണ്ടാക്കുന്ന അവയോ ഒന്നുമല്ല, അതോ ഒന്നുമല്ല, മനസ്സാണല്ലോ നമ്മുടെ. പക്ഷെ ഈ ഹൃദയം എന്ന് പറയുന്നത് ഇത് വേറൊരു ലെവലിലേക്ക്, ആത്മാവിന്റെ ഭാഷ അറിയിക്കുന്ന ഒരു ചാലകമായിട്ടാണ് പലപ്പോഴും ഹൃദയത്തെ ഉപയോഗിക്കുന്നത്. നമുക്ക് വേദവസത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ, ഹൃദയം സംസാരിക്കുക, നിന്റെ ഹൃദയപൂർവ്വം സംസാരിക്കുക അല്ലേ എന്നൊക്കെ പറയുമ്പോൾ. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ അനാട്ടമിയൊക്കെ പഠിച്ചു വരാറുണ്ട്, ഹൃദയത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്കറിയാം ഇല്ലയോ. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു അവയവം തന്നെയാണ് ഹൃദയം. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് പേര് ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ ഒരാൾ നടന്നുകൊണ്ടിരിക്കുക, അപ്പൊ മനസ്സിലിങ്ങനെ അയാളുടെ പേരിങ്ങനെ മനസ്സിലിങ്ങനെ ഇതിനിടയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹൃദയം തകരാറിലായി കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ തകരാറിലായി പോട്ടെ. ഞാൻ ആ വിഷയം പറയുന്ന ഉദ്ദേശിച്ചതല്ല. അപ്പൊ ഹൃദയത്തിന്റെ ഭാഷയാണ് ഒരു പക്ഷെ ഒരു ഭക്തന്റെ ഭാഷ. ഒരു ഭക്തന്റെ ഭാഷ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഭാഷയാണ്. ഈ ഹൃദയത്തിന്റെ ഭാഷയ്ക്ക് രണ്ട് ആവരണമുണ്ട്, ഒന്ന് ഭക്തിയുടെ ആവരണമുണ്ട്, രണ്ട് സ്നേഹത്തിന്റെ ആവരണമുണ്ട്. ഹൃദയപൂർവ്വം സംസാരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സ്നേഹത്തോടെ സംസാരിക്കുക എന്ന അർത്ഥം. കാരണം ഏറ്റവും വാല്യുള്ളൊരു അവയവമാണ്. ആ വാല്യുവോടുകൂടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ സംസാരിക്കുക. ഇത് പല മനുഷ്യരും സംസാരിക്കുന്ന ഭാഷ ബുദ്ധി കൊണ്ടാണ്. ഈ ബുദ്ധി കൊണ്ടുള്ള ഭാഷയുടെ പ്രത്യേകത എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ബുദ്ധിപൂർവ്വം കീഴ്പ്പെടുത്തുക എന്നുള്ളതിനപ്പുറമൊന്നുമില്ല. നമ്മൾ കോടതിയിലൊക്കെ ചെല്ലുമ്പോഴും വക്കീൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാ? ബുദ്ധിയുടെ ഭാഷയാണ്. ഇയാൾ പഠിച്ചെടുത്ത ബുദ്ധിയുടെ ലെവലിൽ, അറിവിന്റെ ലെവലിൽ തനിക്ക് മുമ്പിലിരിക്കുന്ന ഒരാള് അയാള് അയാള് ചെയ്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവിന്റെ അളവിൽ അയാളെ കീഴ്പ്പെടുത്തണം എന്നുള്ള ജോലി വക്കീലിന്റെ. കാരണം അയാൾ കാശ് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടല്ലയോ സമൂഹത്തിൽ എടുത്തു നിർത്താൻ പറ്റാത്ത പല മനുഷ്യരും സമൂഹത്തിൽ ഉന്നതരെന്ന് കാണിക്കുന്ന ഒരു വ്യക്തികളായിട്ടൊക്കെ ഈ വക്കീലന്മാർ മാറുന്നത് കാശ് വാങ്ങിച്ചിട്ട്. നല്ലതായിട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ടല്ലോ ഞാൻ പറഞ്ഞതല്ല, പക്ഷെ അങ്ങനെ നമുക്ക് ആളൂരിന്റെ കഥയൊക്കെ നമുക്കറിയാം അല്ലേ, പറഞ്ഞതേ ഉള്ളൂ. എത്രയോ പേരെ സമൂഹത്തിൽ നിലനിർത്താൻ കൊള്ളാത്തവരെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് പലരും ഒക്കെ. അപ്പൊ ഈ വക്കീലിന്റെ ഭാഷയൊക്കെ എപ്പോഴും ബുദ്ധിയുടെ ഭാഷയാണ്, അതിന് ഹൃദയത്തിന്റെ ആവരണം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഹൃദയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു ഭക്തന്റെ ഭാഷയാണ്. ആ ഹൃദയത്തിന്റെ ഭാഷയിൽ ചാലിച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ ഒരു നനുനിപ്പാണ്. ഒരു ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് ഈ ഹൃദയത്തിന്റെ ഭാഷയാണ്. പക്ഷെ ഈ ഹൃദയത്തിന്റെ ഭാഷ എങ്ങനെ അറിയുന്നത്? ഈ ഹൃദയത്തിന്റെ ഭാഷ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അതൊരു ദൈവത്തോടൊരു ബന്ധം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ദാവീദ് രാജാവ് ഈ സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുമ്പോൾ 27-ാം സങ്കീർത്തനത്തിലെ 4-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കണം, ഇത് പറയുന്ന ആരാണെന്നറിയാം പ്രാർത്ഥിക്കുന്നത്? ദാവീദ്. ഒരു രാജ്യത്തിന്റെ മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു രാജ്യത്തെ മുഴുവൻ നിലനിർത്തുന്ന ഒരു രാജാവ് പറയുന്നത്. അയാൾ രാജ്യത്തിലെ ജനതയുടെ എല്ലാ കാര്യങ്ങളും തന്റെ അധികാരത്തിന്റെ മഹത്വവും ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇയാൾ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്റെ ആഗ്രഹം ഇതൊന്നുമല്ല, എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ദാവീദ് ആഗ്രഹിക്കുന്ന ആഗ്രഹം ദൈവത്തോട് അപേക്ഷിക്കുക. ഒരുപക്ഷെ ഈ ആഗ്രഹം കേട്ട് കഴിഞ്ഞാല് ഇന്നത്തെ ബുദ്ധിമാന്മാർക്ക് ദാവീദ് വേറൊരു മണ്ടനാണെന്ന് വിചാരിക്കുന്നത് ഇല്ലേ. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? അച്ഛാ കൊടുക്കുന്ന ചോദ്യം ചോദിക്കരുത് അല്ലേ. ശരിക്കും ആ പാർത്ഥാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു കാര്യങ്ങൾ പറയാം. അച്ഛാ എനിക്ക് കുറെ നാളും കൊണ്ട് വിചാരിക്കുകയാണ് ഞാനൊരു നല്ലൊരു വണ്ടി നോക്കി വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു വീട് ഞാനിങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. ഇങ്ങനൊക്കെ തന്നെ പറയത്തുള്ളൂ. നമുക്ക് ആഗ്രഹങ്ങളുടെ എന്തോ ഒരു പട്ടികകൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കും? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഐ വാണ്ട് ടു സീ ജീസസ്. അങ്ങനെ ആഗ്രഹിച്ച വേറൊരു മനുഷ്യനോ കേട്ടോ, അയാൾ ദൈവത്തെ കാണുകയും ചെയ്തു. അവിടെ ജീവിതത്തിൽ വലിയ അനുഭവം ഉണ്ട്. അയാളറിയോ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം വീട് പുതച്ചിലൊക്കെ വായിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, സഖായി അല്ലേ, സുഖക്കാരന്റെ പ്രമാണിയൊക്കെയാ. പക്ഷെ ഇതെല്ലാം വിട്ടച്ച അയാൾ മരത്തിന്റെ മുകളിൽ യേശു ഒന്ന് കാണണം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ആ ഒറ്റ ആഗ്രഹമാണ് അവിടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അയാൾ ചെയ്ത് ഏറ്റവും വലിയ കാര്യം ഉണ്ടാക്കിയതെല്ലാം ചുമ കൊടുത്തു. പിന്നെ അയക്ക് വേണ്ട, ഈ ഉണ്ടാക്കിയതെല്ലാം മറ്റുള്ളവർ കൊടുക്കണം തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ ചങ്കിൽ ഏറ്റവും വലിയ മൂല്യമുള്ള ഒരാൾ വസിക്കുമ്പോഴ. അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെ ഉണ്ടാക്കാനേ തോന്നുള്ളൂ. പോട്ടെ, നമ്മൾ ആ വിഷയം അതല്ല. അപ്പൊ ഇവിടെ ദാവീദ് രാജാവിന്റെ ഏറ്റവും വലിയ, ഇന്നത്തെ കാലത്ത് ദാവീദ് രാജാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ ലോകത്തിലേക്ക് മണ്ടന, ഒരു സിംഹാസനത്തിലിരിക്കാൻ യാതൊരു യോഗ്യതയില്ലെന്ന് ആൾക്കാർ പറഞ്ഞതിനായിരുന്നു. പക്ഷെ അയാൾക്കറിയാം താൻ ആയിരിക്കുന്ന സിംഹാസനം വർണ്ണശബളമാക്കണമെങ്കിൽ മുകളിലിരിക്കുന്ന ആളുടെ കാരണം വേണം. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് ദാവീദ് ആഗ്രഹിച്ചത്. ഞാൻ ഒരു കാര്യം തന്നെ അപേക്ഷിച്ചു, അത് തന്നെ ആഗ്രഹിക്കുന്നു. എന്താണ് ആഗ്രഹം ഇവിടെ പറയുന്നുണ്ട്? എന്താണ്? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ആ എന്ത് നല്ല ആഗ്രഹമാണ് അല്ലേ? ഐ വാണ്ട് ടു സീ യുവർ ബ്യൂട്ടി, എനിക്ക് നിന്റെ മനോഹരത്വം കാണണം. മനോഹരത്വം കാണിക്കാന്ന് പറഞ്ഞാൽ നിന്റെ പ്രകാശമുള്ള ചൈതന്യം, നിന്റെ പ്രകാശം എന്നെ കാണിക്കണം എന്നതിന്റെ അർത്ഥം അല്ലേ? നിന്റെ പ്രകാശം, യഹോവയുടെ മനോഹരത്വം കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ പ്രകാശം എന്നെ കാണിക്കുക, ആ പ്രകാശത്തിന്റെ ഒപ്പം നിന്റെ മഹത്വം എന്നെ കാണിക്കുക. ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം. ഈ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നറിയാമോ? അയാള് സ്വയം മഹത്വമുള്ളവരായിട്ട് മാറുന്നുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നവർ മഹത്വീകരിക്കപ്പെടും. എവിടെ നമ്മൾ വായിക്കുന്നത്? നമുക്കറിയാം കാനാവിലെ കല്യാണത്തില്, കാനാവിലെ കല്യാണത്തില് അവിടെ കർത്താവ് വീഞ്ഞ് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റപ്പെടും. ആ സംഭവം അവസാനിപ്പിക്കുന്ന അങ്ങാണ് തന്റെ ആദ്യത്തെ അടയാളം ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. വാസ്തവത്തിൽ ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ആ മഹത്വത്തിന്റെ ഭാഗമായി തീരുകാരാര്? ആ വിവാഹത്തിന്റെ എല്ലാ ആളുകളും, പ്രത്യേകിച്ച് വധൂവരന്മാരും മാതാപിതാക്കളും ഒക്കെ. അവർക്ക് ആ മഹത്വത്തിന്റെ ഭാഗമായി തീരാനിടയായത് ക്രിസ്തുവിനെ ആ വിവാഹത്തിന് ക്ഷണിച്ചപ്പോഴാണ്. ക്രിസ്തുവിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായി, ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടപ്പോൾ ആ മഹത്വത്തിന്റെ ഭാഗമായിട്ട് ഇവര് മാറുക. നമ്മൾ വേറൊരു മനുഷ്യനെ കാണുന്നുണ്ട്, ഏശയ്യാ പ്രവാചകൻ. ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അയാൾ കാണുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്, മഹത്വമുള്ള ദൈവത്തെ കണ്ടു. അവസാനം അയാൾക്ക് പേര് കിട്ടി, ആരാണ്? മഹത്വമുള്ള പ്രവാചകൻ. നമ്മൾ അങ്ങനല്ലേ വായിക്കുന്നത്? പഴയ നിമ്പോയ്ക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ദേവാലയത്തില് മഹത്വമുള്ള പ്രവാചകനായ ശാപ്രവാചകൻ വസന്തം പാറയ്ക്ക് മറന്ന അയാളുടെ ജീവിതത്തിന്റെ പേര് തന്നെ മഹത്വം ചേർക്കപ്പെട്ടു. അപ്പൊ നമ്മള് ദൈവമഹത്വത്തിന്റെ ഭാഗമായി തീരുമ്പോൾ, ഈ ദൈവമഹത്വത്തിന്റെ ഭാഗമായി തീരുന്നത് കണ്ടൊരു മനുഷ്യനാ പറയുന്നത് ഇനി ഞാൻ ലോകത്തിലേക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ആരാ പറഞ്ഞത്? പത്രോസും. എവിടെയാ പറഞ്ഞത്? താബോർ മലയുടെ ഉത്സവ സംഘത്തിൽ ദൈവമഹത്വം കണ്ടപ്പോഴും പത്രോസ് പറഞ്ഞു, എന്റെ ദൈവം മൂന്ന് കുടിലുണ്ടാക്കാം, നിങ്ങൾക്ക് ഇരുന്നോട്ട്, ഞാൻ ഈ കൂടിലേക്കാണ് വസിച്ചേക്കാം, എനിക്ക് വീടും വേണ്ട, ഭാര്യയും വേണ്ട, പിള്ളേരും വേണ്ട, അധിക നാളെ നിൽക്കാനത് കാര്യമായി അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ മഹത്വം ഒരാൾ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ താഴോട്ട് പോകണം ആഗ്രഹിക്കത്തേയില്ല, പിന്നെ ആ മഹത്വത്തിൽ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു മഹാപുരോഹിത പഠനമൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലെ പെന്തിക്കോസ്തയ്ക്കുമ്പോഴുള്ള ഞായറാഴ്ച പിതാവാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ എന്നെ മഹത്വീകരിച്ചതുപോലെ എന്റെ ജനതയെ മഹത്വീകരിക്കപ്പെടണം. നീ എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. ഇപ്പൊ ക്രിസ്തു ഏറ്റവും കൂടുതൽ, ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ മഹത്വമുള്ളവരായിട്ട് മാറാനായിട്ട്. ആ മഹത്വം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് ആ മാനവും മഹത്വവും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. നമുക്ക് ലോകം തരുന്ന ചില മാനങ്ങളൊക്കെ ഉണ്ട്, ആ മാനത്തിനൊക്കെ ഒരു ഏതാനും നൈമിഷികമാണ്, കിട്ടുകയൊക്കെ ചെയ്യും. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ ചെല്ലുന്ന ചില മേഖലകൾ, ഇവിടൊക്കെ നമുക്ക് നമ്മുടെ ധനം, ഇതൊക്കെ ചിലപ്പോൾ ചിലർക്ക് മഹത്വമൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷെ അതൊക്കെ ആ ഒരു തസ്തികയിൽ ഇരിക്കപ്പെടുകയുള്ളൂ. ആ തസ്തികയിൽ ചിലരൊക്കെ തമാശ പറയാറുണ്ട്, ഈ വിരമിച്ച പോലീസുകാരന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. കാരണം അയാളെ ജോലിയിലിരിക്കുമ്പോൾ പലരെയും ശരിക്കിട്ട് പണിഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, ഇറങ്ങിക്കഴിയുമ്പോഴേ പണി കിട്ടിയവനൊക്കെ ആയിട്ട് പണി കൊടുക്കുന്നത്, അതോടെ അവസ്ഥ വളരെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മൾ ചില ഔദ്യോഗിക മേഖല ഇരിക്കുമ്പോൾ ചില മഹത്വങ്ങളുള്ളൂ ഈ ലോകത്തിലെ നേട്ടങ്ങളൊക്കെ. പക്ഷെ എന്നും ഒരു മനുഷ്യൻ മഹത്വത്തിലിരിക്കുന്ന എവിടാന്നറിയാമോ? ഒറ്റവഴ, സ്പിരിച്വാലിറ്റി മാത്രമേ ഉള്ളൂ അല്ലേ? ഒന്ന് ഓർത്ത് വെക്കുക, ഏതെങ്കിലും ഒരു മനുഷ്യൻ വളരെ ആത്മീകമായിട്ട് ഉയരുമ്പോൾ ഈ പല മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അയാൾ എന്നും മഹത്വീകരിക്കപ്പെടും, പിന്നെ അയാൾക്കൊരു താഴോട്ട് ഇറക്കമില്ല. എന്നും ആ മഹത്വത്തിന്റെ നിറവില് അയാളിങ്ങനെ നിലനിൽക്കുന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ പറയുകയാണ് ദാവീദ് രാജാവ്, ദൈവമേ നിന്റെ മഹത്വം എന്നെ കാണിക്കണം, രണ്ടതിന്റെ മന്ദിരത്തിൽ ഞാൻ ധ്യാനിക്കണം. ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കാനായിട്ടൊരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലും ദൈവാനുഗ്രഹമാണ്. നമുക്കൊക്കെ ഈ തിരക്കിട്ട ജീവിതത്തിൽ അല്പം ഒരു ധ്യാനിക്കാനുള്ള അവസരം കിട്ടാറുണ്ടോ? വലിയ പാഠം. അല്പസമയം ശാന്തമായ ദേവാലയത്തിൽ വന്ന്, ഇപ്പൊ നമ്മുടെയൊക്കെ പള്ളികളെല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുക, നാട്ടിലൊക്കെ പല പള്ളികളും തുറന്നിട്ടിരിക്കുക. ഞാൻ പലപ്പോഴും പരുമല വരുമ്പോഴും സെമിനാരി വരുമ്പോഴും അവിടുത്തെ ദേവാലയങ്ങളൊക്കെ എപ്പോഴും 24 hours ഓപ്പൺ കിട്ടും. അപ്പൊ ആളുകളൊക്കെ വന്ന് ശാന്തമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നതാണ്. ഞാൻ ന്യൂയോർക്കിൽ കുറച്ച് നാള് 2-3 5-6 months ഇരുന്ന സമയത്ത് അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, വളരെ സുന്ദരമായ ഒരു ദേവാലയം, 24 hours തുറന്നിട്ടിരിക്കാൻ ഇടവാണ്. അപ്പൊ ഞാനും പലപ്പോഴും അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. എത്രയോ ആളുകൾ ആ വഴി നടന്നു പോകുമ്പോഴ് ശാന്തമായിട്ടിരുന്ന് അന്നേരം കിട്ടുന്ന ഒരു പീസ്ഫുൾ ടൈം ഇതെന്ന് പറയുന്നത് നമുക്കത് വാക്കുകൾക്ക് അതീതമാണ്. അപ്പൊ നമ്മൾക്ക് ശാന്തമായിട്ട് നമുക്ക് വേറെ എവിടെയും വീടുകളിൽ നിന്നും ആ ഒരു സ്വസ്ഥത കിട്ടത്തില്ല. ഇവിടെ ദേവാലയത്തിൽ കിട്ടുന്ന ഒരു ദൈവസാന്നിധ്യത്തിൽ ആ സ്വസ്ഥത, പക്ഷെ നമുക്ക് തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് ധ്യാനിക്കാനുള്ള അവസരം കിട്ടുന്നില്ലെന്നുള്ളത് സത്യമാണ്. ഈ ധ്യാനത്തിലാണ് നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതത്തെ. എനിക്ക് തോന്നുന്നു ഈ നിരന്തരമായ ദേവാലയത്തിൽ ശാന്തമായിട്ട് ധ്യാനിക്കുന്ന മനുഷ്യന്റെ വാക്കുകളിൽ പോലും അവരുടെ നിരൂപണങ്ങളിൽ പോലും ഉണ്ട് ആ ദൈവമഹത്വത്തിന്റെ നല്ല അവസ്ഥകളൊക്കെ. നമുക്കൊന്ന് മോശമായിട്ട് പറയാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധ്യ. നിരന്തരം ധ്യാനം ജീവിതത്തിൽ ദൈവത്തോട് നടത്തുന്ന മനുഷ്യരുടെയൊക്കെ അവരുടെ ഒരു സാമീപ്യത്തിന് പോലും ഉണ്ട് ഒരു 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 ആത്മീക സൗന്ദര്യം. പിന്നെ നമുക്ക് നമ്മുടെ സംസാരങ്ങളിൽ ഒന്നും മോശമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും ഒക്കുകയല്ല. നമ്മൾ നിയന്ത്രിതമാകും നമ്മൾ അറിയാതെ തന്നെ. വെറുതെ ആണല്ലോ സത്യമാണ്. അപ്പൊ ദാവീദ് രാജാവ് ഇത് പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ആഗ്രഹം, എന്റെ ആഗ്രഹം ഇതാണ്, എനിക്ക് നിരന്തരം തന്നെ ദേവാലയത്തിൽ ധ്യാനിക്കണം. ആ ധ്യാനം തന്റെ ജീവിതത്തിൽ നൽകുന്ന ആത്മീയ കരുത്ത് എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. മൂന്നാമതായിട്ട് പറയുകയാണ്, ഈ ധ്യാനം എനിക്ക് വല്ലപ്പോഴും മാത്രമല്ല, എന്റെ ആയുഷ്കാലം മുഴുവനും നിന്റെ ദേവാലയത്തിൽ. ശരിക്കും ഈ ഒരു മനുഷ്യൻ എന്റെ ആയുഷ്കാലം മുഴുവൻ എനിക്ക് നിന്റെ ദേവാലയത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം, എനിക്ക് വേറെ ഒന്നും വേണ്ടെന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നത് എനിക്ക് ഈ രാജ്യവും സുഖാസം ഒന്നും വേണ്ടെന്നായിരിക്കും പറയുന്നത്, എനിക്ക് അതിനേക്കാൾ വലുതാണ്. അങ്ങനൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഔദ്യോഗിക മേഖലകളെ വിസ്മരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെലവഴിക്കണം എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ അസാധ്യമായിട്ടുള്ള ഒരു ആത്മീക ബോധ്യം ഉണ്ടാകാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലേ. കാരണം നമ്മളൊക്കെ പല മനുഷ്യരും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, നമ്മുടെ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ അതിനെ തന്നെ പ്രണയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരോ പലരും. എത്രയോ പേര് നല്ല ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആദ്യം പിന്നെ മറക്കുന്നത് പള്ളിയിലേക്കുള്ള വഴിയാണ്. അത്ര ഉദാഹരണമുണ്ട്. പക്ഷെ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല അതിന്റെ അപകടങ്ങളൊക്കെ. ഇതൊക്കെ തരുന്ന ലഹരിയൊക്കെ കുറച്ചു നാളേ ഉള്ളൂ. അത് നല്ലതാ, ഇതൊക്കെ ജോലി ചെയ്യുന്നൊക്കെ അതല്ല പറഞ്ഞത്. പക്ഷെ അതിൽ തന്നെയാണ് എന്റെ ജീവിതം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അന്ന് നമ്മൾ വീഴുന്നത് വരും വലിയ നിരാശയിലേക്കാണ്. ഇന്ന് നിങ്ങൾ ഇത്രയും പേരിവിടെ കുത്തിയിരിപ്പുണ്ട്, എന്തുകൊണ്ടാ? തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിൽ ഒരു ആനന്ദം കണ്ടതുകൊണ്ടാണ് ഞാൻ ഉത്തമ ബോധ്യം പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഇത്രയും നേരം ഈ പ്രാർത്ഥന എന്റെ മുമ്പിൽ കുറച്ച് പേരുണ്ട്, അവരെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടേതായ എന്തോ ഒരു മല സീരിയൽ കാണരുതോ, നല്ല പാട്ട് കേൾക്കരുതോ, അതായത് ഡാൻസ് ഒന്നും കാണിക്കാനൊക്കെ ഇത്ര മിക്കാറുള്ള ഒരു പ്രായമുള്ളവരാ. അപ്പം ഇവിടെ വന്നിരുന്നതിന്റെ കാരണം ഇതിന്റെ മഹത്വം തെളിഞ്ഞിച്ചതുകൊണ്ട് അല്ലേ. ആ മഹത്വം നമുക്ക് അതൊരു ഭാഗ്യമാണ്, ദൈവം തരുന്നത് വലിയൊരു ഭാഗ്യം. അല്പസമയം ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവസ്ഥം തിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ആയുഷ്കാലമൊക്കെ ഇതിന്റെ ആലയത്തിൽ പാർക്കണം. കാരണം ഇത് ദാവീദ് പറയുന്നതിന് പിന്നെ വേറർത്ഥം കൂടെ ഉണ്ട്. ദാവീദിനറിയാം ഇതൊക്കെ ഇത്ര കാലത്തേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വേറെടുത്തിരിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ കുറച്ചേരി ഇരുന്നേ ഒക്കത്തുള്ളൂ അല്ലേ. കാരണം ഇനി ഇരിക്കാൻ ഇവിടെ ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കേണ്ട സ്ഥലം അതാ. അപ്പൊ അവിടെ സ്ഥിരമായിട്ടൊരു വാസം ഉണ്ടാകണമെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ ലോകത്തിന്റെ തണലിൽ ജീവിക്കാതെ അല്പസമയം ദൈവത്തിന്റെ തണലിൽ ശരീരവും മനസ്സും ഒന്ന് കൊണ്ടെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ആത്മീക അനുഭവം വളരെ ശക്തമാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ദാവീദ് വളരെ കാര്യമായിട്ട് യഹോവയോട് പ്രാർത്ഥിക്കുന്നത്. തന്റെ ഹൃദയം തന്റെ അവിടെ മന്ത്രിക്കുന്ന പ്രാർത്ഥന ഇതാ, അതാണ്, നിന്റെ മഹത്വം എന്നെ ദർശിക്കണം, നിന്റെ മന്ദിരത്തിന് എനിക്ക് ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ ആലയത്തിൽ പാർക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാവീദിന് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ ഇവിടെ തുറന്നു പറയുന്നുണ്ട്. അവിടെ പറയുന്നതെന്ന ഒത്തിരി മൂന്നാല് കാര്യങ്ങളുണ്ട്, ഞാനത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചേക്കാം. അനർത്ഥ ദിവസത്തിൽ നിന്റെ കൂടാർത്ഥനെ നീ ഒളിപ്പിക്കും. എവിടെയാ അനർത്ഥത്ത്? ദാവീദിനറിയാം ഇങ്ങനൊക്കെ ഇരുന്നു കഴിഞ്ഞാലും തന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. പക്ഷെ ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം എവിടെ ഒളിപ്പിക്കുന്ന പറയുന്നത്? തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന പറയുന്നത്. ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്നത് എന്താ? മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ ബലമുള്ള ഭുജങ്ങളിൽ നിന്നെ സൂക്ഷിക്കും. എന്തൊരു വലിയ പ്രത്യാശയാണ്. ദൈവപാതയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സംശയമൊന്നുമില്ല നമുക്ക് മുമ്പാകെ അനർത്ഥങ്ങളുടെ വഴി ഉണ്ടാകും. ദാവീദ് പറയുന്നത് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എന്ന് പറഞ്ഞാല് ദൈവം എന്റെ മുമ്പിൽ മതിലുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. പക്ഷെ ആ മതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല, അത് ചാടിക്കടക്കാനുള്ളൊരു ഒരു ആർജവത്വം എനിക്ക് ദൈവം നൽകുന്ന പറയുന്നത്. ആ ദൈവത്തോടുള്ള ദാവീദ് മതിലുണ്ടാകുന്നുള്ള സംശയമൊന്നുമില്ല. നമ്മളൊന്നും വിചാരിക്കരുത് ഈ ദൈവത്തിന്റെ പാതയിൽ കയറുമ്പോഴും ദൈവത്തോട് ബന്ധപ്പെടുമ്പോഴും എന്റെ വഴികൾ മുഴുവൻ അങ്ങ് വിശാല മുല്ലപ്പൂവും അല്ലെങ്കിൽ പട്ടുമത്തയുള്ള വഴികളാണ്. ഒരിക്കലും അല്ല, പരിവർത്ത വഴികളാണ്. പക്ഷെ ആ പാതകളിൽ പരിവർത്ത നോവുകൾ ഉണ്ടാകാതിരിക്കാൻ തന്റെ കരങ്ങളിൽ നമ്മുടെ പാദങ്ങളെ താങ്ങുന്നുള്ളതിന്റെ അത് യാതൊരു സംശയമില്ല. അപ്പൊ ദൈവം തന്റെ കൂടാരങ്ങളിൽ നമ്മെ ഒളിപ്പിക്കുന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത എല്ലാ വഴികളിലും ദൈവത്തിന്റെ രക്ഷയായിട്ട് ഇറങ്ങി വരുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ദാവീദ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? തന്റെ തിരുനിവാസത്തിന്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും എന്ന് പറഞ്ഞാൽ തിരുനിവാസം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതിന്റെ മറവ് എന്ന് പറയുന്നത് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു മേഖലയെ പറ്റി, അതായത് പിശാചിന് ഒരിക്കലും നോക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ദൈവം എന്നെ മറയ്ക്കുന്ന പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയാനകമായ നിമിഷം എന്ന് പറയുന്നത് പിശാചി നോക്കുന്ന ഒരിടമാണ്. പക്ഷെ ആ പിശാചിന് പോലും നോക്കാൻ കഴിയാത്ത ഒരിടത്തിൽ ദൈവം എന്നെ മറയ്ക്കും എന്ന് പറയുന്നു. മൂന്നാമതായിട്ട് പറയുകയാണ്, എന്നെ അവൻ ഉയർത്തും. എവിടെ ഉയർത്തും എന്ന് പറയുന്നത്? പാറമേൽ എന്നെ ഉയർത്തും. ആ പദത്തിന് വലിയ അർത്ഥമുണ്ട്. പാറ എന്ന് പറയുന്നത് ഉറപ്പുള്ള സ്ഥലമാണ്, ആർക്കും തകർക്കാൻ പറ്റാത്ത, ആർക്കും തകർക്കാൻ പറ്റാത്ത ഇരിപ്പിടത്തിൽ നീ എന്നെ ഇരുത്തുന്നുള്ളതിന്റെ വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്. ഒരുപക്ഷെ ജീവിതത്തിന്റെ പരിവർത്ത അനുഭവങ്ങളിൽ കൂടിയൊക്കെ ദൈവം കൊണ്ട് ഒരു മനുഷ്യനെ എത്തിക്കുമ്പോൾ പിന്നെ അയാൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനൊരു പ്രതലമാണ്. അയാളെ കാണുന്ന മനുഷ്യരും ആ രീതിയിൽ അയാളെ കാണുന്നത് അല്ലേ, ഉറപ്പുള്ള പാറമേൽ. അതുകൊണ്ടാണ് വീണ്ടും ദൈവം ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തണമേ. ദാവീദിന് നിരന്തരമുള്ള ഒരു പ്രാർത്ഥനയാണ് ഉറപ്പുള്ള എന്ന് പറഞ്ഞാൽ. ആർക്കും ഒരു പക്ഷെ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഉറപ്പുള്ള പാറ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു ആധിക്യത്തെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ വേറെടുത്ത് പറയുന്നല്ലോ, ആ പാറ ക്രിസ്തുവാകുന്നു എന്നൊക്കെ പറയുന്നത്. ക്രിസ്തുവാകുന്ന പാറവേൽ എന്നെ കൊണ്ട് നിർത്തും. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ പിതാക്കന്മാര് വരണ്ട നിലത്തോട് വരണ്ട പാറയിൽ നിന്ന് വെള്ളം കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്ന കൊരിന്ത്യ ലേഖനം പൗലോസ്ലിഹ ഉറപ്പിക്കുന്നത് പോലെ തന്നെ ആ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ ഉറപ്പിക്കും. ആർക്കും തകർക്കാൻ പറ്റാത്തൊരു പ്രതലത്തെ പറ്റിയ എന്നിട്ട് വീണ്ടും അതിനോട് ചേർത്ത് പറയുന്നു, എന്താ പറയുന്നത്? എന്റെ തല അവൻ ഉയർത്തും. എവിടെയാണ്? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഈവിൾ പീപ്പിൾ അല്ലേ, ദുഷ്ടന്മാരുടെ മധ്യത്തിൽ അവൻ എന്നെ ഉയർത്തിക്കാണും. ഒരു പക്ഷേ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെ അപഹസിക്കുന്നവരുടെ മധ്യത്തിൽ തന്റെ ശിരസ് ഉയർത്തുന്ന. നമ്മൾ മറ്റടുത്ത് പറഞ്ഞത് എന്റെ ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് മേശ ഒരുക്കണമേ. അത്ര രസകരമായൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ലോകം മുഴുവൻ നമ്മളെ അപകീർത്തിക്കപ്പെടുമ്പോഴും അതിന്റെ മുമ്പിൽ ശിരസ് ഉയർത്തി നിൽക്കണമെങ്കിൽ അതിനൊരു ദൈവകരുണ വേണ്ടും. അവസാനമായിട്ട് അവിടെ പറയുന്നുണ്ട്, നിന്റെ കൂടാര ഞാൻ യഹോവ ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യകരമായ നിമിഷം എന്നാണെന്നറിയാം, ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ നന്മകളെ ഓർത്ത് ആരാധിക്കത്തക്കോണം ഒരു സാഹചര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അല്ലേ. നമ്മൾ ഈ ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ അതിന് എങ്ങനെ ഒരു അർത്ഥങ്ങളുണ്ടെന്ന് പറയണം, അങ്ങനെ ചിന്തിക്കണം നമ്മൾ. ദൈവം ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരിക്കലും ആരാധിക്കാൻ പറ്റാത്ത എന്തോരം അവസ്ഥകളിൽ കൂടി കടന്നു പോകേണ്ടതാണ്. പക്ഷേ ഈ ആരാധനയ്ക്ക് എന്നെ നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന്റെ മഹത്വം പാടാൻ ഒരുക്കുന്നതിന് പിന്നിൽ അസാധ്യമായ ഒരു ദൈവത്തിന്റെ ഇടപഴകൽ എന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ ഞായറാഴ്ച വിശുദ്ധ ആരാധനയിലേക്ക് നയിക്കുന്നതും നയിക്കേണ്ടതും. അത് നമ്മുടെ ദൈവം ചെയ്ത നന്മയുടെ ഒരു ആകത്വം, ഒരു നാന്ദി നമ്മൾ അർപ്പിക്കുക ദൈവസന്നിധിയിൽ. നമുക്ക് എത്ര പേർക്ക് ആ ഒരു ബോധമുണ്ട്, നമ്മൾ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ അതിന് ഭാഗമായി തീരുമ്പോൾ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു ഇടമുണ്ടെന്നുള്ളത് നമ്മൾ വളരെ ചിന്തിപ്പിക്കേണ്ടതാണ്. ദാവീദ് രാജാവിന്റെ ആത്മീക ജീവിതത്തിന്റെ ഒരു വലിയ ലക്ഷ്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് അവങ്കിൽ നിന്ന് ഇനി കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയവനോട് പറയുന്നു. ഈ ലോകത്തിന്റെ തിരക്കിട്ട ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ ഹൃദയത്തിന്റെ ശബ്ദം ശ്രവിക്കാനായിട്ട് നമ്മുടെ കാതുകളെ ഒന്ന് ഒരുക്കണം. നമ്മുടെ ബുദ്ധിയുടെ നീ അത് ചെയ്യ് ഇത് ചെയ്യ് അവിടെ പോയി ഇത് നിനക്ക് പിടിച്ചടക്കാൻ പറ്റും എന്നൊക്കെ നിരന്തരം നമ്മുടെ ബുദ്ധി നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇതുകൊണ്ട് അവസാനിക്കുന്നതാണ് അല്ലെ. ശരീരത്തിന്റെ ബലം കുറയുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഈ അന്വേഷണങ്ങളൊക്കെ. പക്ഷേ ശരീരത്തിന്റെ ബലം കുറഞ്ഞാലും ബലം കുറയാത്തവർ ആത്മാവിനെ അതിൽ നിന്ന് പടുത്തുയർത്തി എഴുതേക്കണമെങ്കിൽ ഈ ഹൃദയത്തിന്റെ ഭാഷ്യം ഒന്ന് കേട്ട് നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ആത്മീകമായിട്ട് ശക്തിപ്പെടുത്താം. അതിൽ കൂടി ദാവീദ് രാജാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഈ ആത്മീക ജീവിതത്തിന്റെ ചാലകത്തിൽ കൂടി കടന്നു പോകാനുള്ള ഒരു വഴിയായി നമ്മുടെ ധ്യാനങ്ങളൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ ബഹുമാനപ്പെട്ട രാജേഷിന്റെ അനുഗ്രഹീതമായ ഒരു പ്രഭാത സന്ദേശം നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞു. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സംഭവങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും അതിലൂടെ ഒരു മനുഷ്യ ജീവിതത്തിൽ കൈവല്യമാക്കാൻ പറ്റുന്ന നന്മകളെക്കുറിച്ചുമൊക്കെ അച്ഛൻ വളരെ ഭംഗിയായി സംസാരിക്കുകയും ഒരു സന്ദേശം നമ്മുടെ ഹൃദയത്തിലൊക്കെ കൃത്യമായിട്ട് എഴുതി ചേർക്കുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ ഒരു വാക്ക് പറയുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നറിയുവാൻ ആകാശത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാണ്. ഈ ഒരു വാക്യം നമ്മളൊക്കെ സാധാരണ കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്, അച്ഛൻ പരിചയപ്പെടുത്തിയ വാക്യം നമ്മൾ ഏറെ കേട്ടിട്ടുമുണ്ട്. പക്ഷെ നമുക്കിന്ന് ഈ ആധുനിക ജീവിതത്തിൽ നമ്മളെപ്പോഴും തലമുറകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും മനുഷ്യൻ പ്രകടിപ്പിക്കുന്നതും ഒക്കെ ദൈവത്തെ അന്വേഷിക്കുന്നത് അതൊരു സാമൂഹിക വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എപ്പോഴും പറയുന്നത് ചർച്ച് ഈസ് എ സോഷ്യലൈസിംഗ് സെന്റർ റാദർ ദാൻ എ സ്പിരിച്വൽ എന്റിറ്റി. ആരാധനാലയത്തിന്റെ ആധ്യാത്മികത നശിച്ചുപോയെന്ന് ഞാൻ പറയുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതിനെ സാക്ഷീകരിക്കുന്നതിനേക്കാൾ ഉപരി അവിടെയുള്ള സാമൂഹിക ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും എന്റെ കൂട്ടുകാരൊക്കെ ആ പള്ളിയിലായതുകൊണ്ട് ഞാൻ ആ പള്ളിയിൽ പോകുന്നു, എന്റെ കുട്ടികൾ അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ആ പള്ളിയിൽ കൂട്ടുകാരില്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോ ആ പള്ളി പോക്ക് അങ്ങ് നിർത്തി. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ബ്രെയിൻ ടു ബ്രെയിൻ എന്ന കണക്ഷനും ഹാർട്ട് ടു ഹാർട്ട് എന്ന കണക്ഷനും ഡിഫറൻ്റ് ആണ്. ഈ ലോകത്തിന്റെ അറിവുകളെ പരിചയപ്പെടാൻ ബ്രെയിൻ ടു ബ്രെയിൻ അല്ലെങ്കിൽ ലോജിക്കൽ അല്ലെങ്കിൽ റീസണിങ് കപ്പാസിറ്റി എപ്പോഴും നല്ലതാണ്. പക്ഷെ ദൈവത്തെ അറിയാനും മനുഷ്യനെ മനസ്സിലാക്കാനും ബ്രെയിൻ ടു ബ്രെയിൻ എന്ന റിലേഷൻഷിപ്പിനേക്കാളും വലുതാണ് ഹാർട്ട് ടു ഹാർട്ട്. ഹൃദയം കൊണ്ട് ഒരാളെ അറിയുമ്പോൾ അവന്റെ കുറവുകളേക്കാൾ ഉപരി അവന്റെ നന്മകളിലേക്ക് നമ്മുടെ കണ്ണെത്തും, നമ്മുടെ ചിന്തകളെത്തും. ദൈവവും മനുഷ്യനോട് തന്റെ സമീപനം നടത്തിയതൊക്കെ മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ നെർവസ് സിസ്റ്റത്തിലൂടെയുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൂടെയുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ അല്ലെങ്കിൽ ലോജിക്കൽ കൺസെപ്റ്റിൽ അല്ല യേശുതമ്പുരാൻ ഈ ലോകത്ത് ജീവിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ക്രിസ്തുവിന് ധനികന്റെ മുമ്പിൽ മാത്രം പോകാം, അല്ലെങ്കിൽ പണം എവിടെയൊക്കെ ഉണ്ടാകുന്നു അവിടെ മാത്രം പോയി തന്റെ ശുശ്രൂഷ നടത്തിയിട്ട് മടങ്ങാമായിരുന്നു. കർത്താവ് എപ്പോഴും ഇല്ലായ്മയുടെ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്തവന്റെ മധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള കാരണം ഈ ഒരു പരിശീലനം കർത്താവിന് ഹൃദയപൂർവ്വം ഹൃദയത്തിൽ നിന്ന് പ്രകടിപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ്. അതുകൊണ്ട് അച്ഛൻ ആഹ്വാനം ചെയ്തത് മറ്റൊന്നുമല്ല, ഈ ബോധതലം അല്ലെങ്കിൽ ചിന്താമണ്ഡലം കൊണ്ടൊരു മനുഷ്യനെ അളക്കുന്നതിനേക്കാൾ ഉപരി മനുഷ്യനെ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ, നമ്മുടെ വേദപുസ്തക പാരായണങ്ങൾ, ആധ്യാത്മിക സംഘടനകളിലെ പ്രവർത്തനങ്ങൾ, ആരാധനാലയത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഭക്തി സാന്ദ്രമായിട്ട് എന്ന് നിലനിൽക്കും. അതില്ലാതെ വരുമ്പോഴാണ് പള്ളിയിലെ ശുശ്രൂഷകളൊക്കെ ഒത്തിരി ലെങ്തി ആണെന്ന് തോന്നും. എയർപോർട്ടിൽ എത്ര നേരം നിന്നാലും ലെങ്തി അല്ല, ഫ്ലൈറ്റ് എത്ര എണ്ണം ക്യാൻസൽ ആക്കിയാലും ലെങ്തി അല്ല, 16 മണിക്കൂർ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ഗൾഫ് നാടുകളിൽ എത്തുന്നതും വലിയ പ്രശ്നമല്ല. പക്ഷേ 3 മണിക്കൂർ ആരാധനാലയത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര നടുവിന്റെ ക്ലേശങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം ഇതിനെല്ലാം ബുദ്ധി കൊണ്ട് അളക്കുന്നതുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ വളരെ മനോഹരമായ സന്ദേശം നമ്മൾ കേട്ടുകഴിഞ്ഞു. ചിന്തിക്കുക, നന്നായിട്ട് മനസ്സിൽ മനനം ചെയ്യുക, ആവശ്യമായ വ്യത്യാസങ്ങൾ ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ വരുത്തുക. ഞാനും എന്നോട് തന്നെ പറയുന്നു, എനിക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഇതിലൂടെ ഞാനും വരുത്തണം. ഇത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദമായ സമയങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സന്ദർഭം പ്രിയപ്പെട്ട അച്ഛൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കേട്ടവരുടെയും എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ സന്തോഷം പ്രത്യേകം അച്ഛനെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛൻ. മധ്യസ്ഥ പ്രാർത്ഥന നടത്തണേ. ഞാൻ പേര് വായിക്കുകയാണ്. ഒരു മോനി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് സർജറി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാര്യമായിട്ട് മോനിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. സർജറി കഴിയുമ്പോഴത്തേക്ക് വളരെ സൗഖ്യം പ്രാപിപ്പാനായിട്ട് പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കാം. ഒരു ജോർജ് കോശേശനെ പ്രത്യേകമായിട്ട് ഓർക്കാം. അച്ഛന് ശാരീരികമായ ചില പ്രയാസങ്ങളുണ്ട്. വളരെ കാര്യമായിട്ട് അച്ഛനെ ഓർക്കുക. ഫാദർ ജോർജ് കോശി ന്യൂയോർക്കിലുള്ള ഒരു സീനിയർ അച്ഛനാണ്. അച്ഛനെന്റെ സ്വന്തം ക്ലാഷനിൽപ്പെട്ട അച്ഛനുമാണ്. കഴിഞ്ഞ ആഴ്ച സർജറി കഴിഞ്ഞ സോനുവിനെ ഓർക്കാം. സൂസൻ, ജോൺ മാത്യു, സക്കറിയ എബ്രഹാം, ജോൺ മാത്യു, പിന്നെ മറ്റൊരാള് ഈയിടവകയിലെ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹം ഹാർട്ടിന് ചെറിയൊരു പ്രയാസം ഉണ്ടായെങ്കിൽ ഇപ്പം ന്യൂമോണിയ ഒക്കെ ആയിട്ട് എങ്കിലും സുഖം പ്രാപിച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. ആളെ മനസ്സിലാണ് ഓർത്ത് പ്രാർത്ഥിക്കുക. അമ്മുക്കുട്ടി, സുജ, ലൊറൈൻ, ലീലമ്മ ജോൺ, ഏലിയാമ്മ, റൊഹാൻ, സജി, ഷാനറ്റ്, ജിമ്മി, ആലിസ് ജോസഫ്, സാറാമ്മ, ലളിത, തമ്പി, സേറ, ടോബി, മോളി, ജോയൽ, ജോജി മാത്യു, സക്കറിയ എബ്രഹാം, ഹാബേൽ സക്കറിയ, ഇലവൺ മന്ത് പ്രായമുള്ള കുഞ്ഞാണ് ഐ സിയുവിൽ ഹാബേൽ സക്കറിയ അല്ലേ. അതോടൊപ്പം തന്നെ ഒരു പേരോട് ഇപ്പൊ കെട്ടിയിട്ടുണ്ട്. റേച്ചൽ കറിയ, ബീന തോമസ്, ഷെറിൻ, സൂസൻ തോമസ്, ശോശാമ, ഇവരെ ദൈവസനത്തിൽ ഓർക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിനായിട്ട് നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടും. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം ഉണ്ടാകുന്നുണ്ട്, പലരും അത് പറയാറുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ചെറുതൊന്നുമല്ല. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ ഭാഗമാകുമ്പോൾ അത് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ. ഇവരെയൊക്കെ ദിവസത്തിൽ ഓർത്ത് ഇപ്പോഴ് ബഹുമാനപ്പെട്ട ഐസക് വി പ്രകാശിക്കാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും.
പിതാവിനും പുത്രനും റൂഹായിക്കും സ്തുതി ആദ്യം മുതലും തന്നെ. സകല അനുഗ്രഹങ്ങളുടെയും ആരംഭവും ഉറവിടവും പൂർത്തീകരണവുമായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ പുതുക്കുവാൻ ദൈവകൃപയിലുള്ള ഞങ്ങൾക്ക് കഴിഞ്ഞ ഞായറാഴ്ചയിൽ ലഭ്യമായ നന്മകളെ സന്തോഷത്തോടെ ഓർക്കുകയും അതിൽ ജീവിപ്പാനുള്ള ഭാഗ്യവും അവസരവും ഞങ്ങൾക്ക് ഹൃദയപൂർവ്വം നൽകണമേ എന്നും ആമുഖമായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഒരു ജന്മമായി ലഭിക്കുമ്പോൾ അതിനെ പലപ്പോഴും നിഷ്ഫലമാക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കുകയും വീണ്ടും നിന്നെ അന്വേഷിക്കുവാനുള്ള ഒരു ആധ്യാത്മിക ഊർജം ഞങ്ങൾക്കിന്ന് പ്രഭാതത്തിൽ പ്രിയ വൈദികനിലൂടെ ലഭ്യമാക്കിയല്ലോ. ആ ആചാര്യശ്രേഷ്ഠനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംഘമായി ഈ കൂട്ടായ്മ ആചരിക്കുന്ന എല്ലാവരെയും, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകളെയും അഭ്യർത്ഥനകളെയും യാചനകളെയും അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പേര് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഓരോ വ്യക്തികളും ഞങ്ങളുടെ കൺമുമ്പിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേകം സ്ഥാനം പിടിച്ചവരാണല്ലോ. ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നവർ, വിവിധ പ്രായത്തിൽ വിവിധ ചികിത്സയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ, മരണത്തോട് മല്ലടിക്കുകയും ദൈവത്തിന്റെ പ്രത്യാശയിൽ ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ ഞങ്ങൾ പ്രത്യേകമായിട്ട് കർത്താവെ ഞങ്ങളുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപയും ബലവും സമൃദ്ധമായി ലഭിപ്പാനും ദൈവികമായ ശക്തിയും ചൈതന്യവും അവരിൽ കടന്നു വന്ന് ഒരു മിന്നൽ രക്ഷാ കവചം പോലെ അവരെ ദൈവകൃപ കൊണ്ട് മൂടണമേ. അതിലൂടെ നന്മകൾ അവർക്ക് അനുഭവിക്കുവാൻ, അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാൻ, ജീവിതത്തിലേക്ക് തിരികെ വന്ന് നിനക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തും നിന്റെ മുഖം അന്വേഷിക്കുന്നവരുമായി തീരുവാൻ അവരെ സഹായിക്കണമേ. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ, നിറകണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകം കർത്താവ് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭകൾ തമ്മിൽ ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാനും സഭയുടെ ഭരണകർത്താക്കൾക്ക് ദൈവികമായ ബോധ്യവും ചുമതലാബോധവും നൽകി ആത്മാർത്ഥമായി ഇടയ ശുശ്രൂഷ നിർവഹിക്കുവാൻ സഭാ മേലധ്യക്ഷന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് ഇവിടെ കൂട്ടായ്മ ആചരിപ്പാൻ നിയോഗം നൽകിയിരിക്കുന്ന ഭദ്രാസനത്തില് ഞങ്ങളുടെ മഹാ ഇടയനെയും സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപയും ബലവും ആരോഗ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവാൽ ലഭിക്കണമേ. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സഭാ വ്യത്യാസമില്ലാതെ ഓർക്കുന്നു. ദൈവനമ്പുരാന്റെ കാരുണ്യവും കൃപയും സമൃദ്ധമായി കൊടുത്ത് ഇടയ ശുശ്രൂഷയിൽ ആത്മാർത്ഥത പുലർത്തുവാൻ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകളെയൊക്കെ ദൈവദിനത്തിന് വേണ്ടി ഭംഗിയായി ആത്മാർത്ഥമായി സമയം നന്നായി ഉപയോഗിച്ചുകൊണ്ട് വിനിയോഗിപ്പാൻ എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇടവകകളെയും ഇടവകകളിലെ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതൊന്നും കേവലം സാമൂഹിക സന്തോഷത്തെക്കാൾ ഉപരിയായി ആധ്യാത്മിക അംശം നുകരുന്ന അനുഭൂതിയാക്കി തീർക്കുവാൻ ദൈവം തമ്പുരാൻ എല്ലാവരെയും ശക്തീകരിക്കണമേ. കർത്താവിന്റെ കരുണയും കൃപയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കുവാനും അവർ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് നിയോഗമായി കടന്നു വന്നുവോ ആ പ്രാർത്ഥനാശബ്ദമൊക്കെ ദൈവം ശ്രവിക്കുവാനും കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ ഇന്നത്തെ പകൽക്കാലം നന്മയ്ക്ക് മുഖാന്തരമാകുവാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ആധ്യാത്മിക അംശം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഭരിക്കണമേ. ചിന്തകൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഞങ്ങൾ മറ്റുള്ളവരെ അളക്കുന്നതിന് പകരം, ദൈവത്തെ അറിയുന്നതിന് പകരം, ഹൃദയം കൊണ്ടും ഞങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടും ദൈവത്തെ മനസ്സിലാക്കി ബോധമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാശബ്ദം കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ ബലമേറിയ കരത്താൽ ഞങ്ങളുടെ നെറുകയിൽ സ്പർശിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീവായുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ. അപ്പൊ ഇന്ന് തിരുമനസ്സുകൊണ്ട് ഒരു വാക്ക് അനുഗ്രഹവാക്ക് പറഞ്ഞ് നമ്മളെ ആശീർവദിക്കുക. തിരുമേനി ലൈനിലുണ്ടല്ലോ അല്ലേ?
ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ അനുഗ്രഹകരമായ ഒരു ദിനം കൂടി ദൈവസന്നിധി നമുക്ക് ചെലവഴിപ്പാൻ ദൈവം നമ്പരാ കൃപം നൽകി. ആ ദൈവം നമ്പരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദിനവേ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവസന്നിധി സമർപ്പിക്കുന്നു. നല്ല ദൂതം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നത് പോലെ, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, ഞാൻ നിന്നിലായി തീരുന്നത് വരെ എനിക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ ദൈവത്തിലായിരിക്കാനും ദൈവത്തിൽ സമാധാനം കണ്ടെത്തുവാൻ തക്കോണം സാധിക്കട്ടെ. പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധിയിലും ദൈവകൃപയിൽ ആശ്രയിച്ചൊന്ന് ജീവിക്കാൻ എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആ കൂടുതലായ കൃപകളും അനുഗ്രഹങ്ങളും പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിൽ അനുഗ്രഹം പ്രാപിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ആ പുതുക്കത്തിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ തക്കോണം ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകട്ടെ. എല്ലാവരും കൂടി ദൈവത്തിൽ ഓർക്കുന്നു. നമുക്ക് ആശീർവാദത്തിനായി തലകളെ വണക്കാം. പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാറൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ. ആമേൻ.
സന്ധ്യവാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എപ്പോഴും നല്ല നേതൃത്വം നൽകി നമ്മളെ നടത്തുകയും നല്ല പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന അഫ്സിയെ ഭദ്രാസമന്ത്രാപുരത്തെ തിരുമനസിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരെയും, എനിക്ക് നിന്ന് പല വൈദികർക്കും തിരക്കായിരുന്നു, മാമനച്ചനും വി ശിവരസച്ചനും ഒക്കെ, എങ്കിലും ഐസക്കച്ചന്റെ സാന്നിധ്യവും തമ്പാച്ചന്റെ സാന്നിധ്യവും ഒക്കെ ഈ പ്രാർത്ഥനയിലുണ്ട്. എല്ലാവരോടും നന്ദി. തമ്പാനച്ചനുണ്ട്. എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളുടെ ഇതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. സെന്റ്തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന് ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നമുക്കറിയാവുന്ന ഈ പെന്തക്കോസ്ത് കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളിലൊക്കെ നമുക്ക് എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പിന്റെ ദിനങ്ങളാണ്. ഇത് പ്രത്യേകമായിട്ട് ഉറക്കുക. കഴിഞ്ഞ 10-50 ദിവസം നമുക്ക് നോമ്പൊന്നും ഇല്ലായിരുന്നു. ഈർപ്പം മുതൽ പെന്തക്കോസ്ത് വരെ നമുക്ക് നോമ്പുകളൊന്നുമില്ല. ഇനി അടുത്ത ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളില് മറ്റ് 5 നോമ്പുകളും അതിനോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ നോമ്പിന്റെ ദിനങ്ങളാണ്. കഴിവതും ആളുകളൊക്കെ ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഫാസ്റ്റ് ചെയ്യുക. ആ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് നോമ്പ് ആചരിക്കുക. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഗ്രഹമാണ്. ആ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുന്നു. ഇതിൽ ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ മനോജ് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്പുരാൻ വേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.